പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്, വിശുദ്ധ സഭായോഗവുമായുള്ള ബന്ധത്തിൽ പ്രിയരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമുക്ക് സ്വർഗത്തിലെ ദൈവം ഒരുമിച്ച് കൂടുവാൻ, ശരീരം കൊണ്ടല്ല, ഹൃദയം കൊണ്ട്, ആത്മാവിൽ ക്രിസ്തുവിൽ ഒന്നായി ഒരുമിച്ച് കൂടുവാൻ ദൈവം മനോഹരമായ സാഹചര്യം നമുക്ക് ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തന്നെ പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാഹചര്യം അധികം നിലനിൽക്കുകയില്ല. ഈ സമയത്ത് നമ്മൾ തലയായ ക്രിസ്തുവുമായുള്ള ബന്ധം നല്ല രീതിയിൽ പ്രാപിച്ചിരിക്കണം, നല്ല രീതിയിൽ പ്രാപിച്ചിരിക്കണം. ഏത് സമയം വേണമെങ്കിലും ഈ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റ് മീഡിയ, അത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ മാറ്റും. അപ്പോൾ നമുക്ക് പറ്റാത്ത ഒരു ടേംസ് വരുമ്പോ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിനു മുമ്പ് സ്വർഗത്തിന്റെ സബ്സ്ക്രിപ്ഷനിൽ നമ്മളായിരിക്കണം. അപ്പോ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കുവാൻ കഴിയും. അപ്പോ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അപ്പൊ എപ്പോഴും ഒരു സ്ലേവ് ആയിട്ട് തീരരുത്. സ്ലേവ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറാണ്. നമ്മുടെ റേഷൻ കട ഒരു കൺസ്യൂമർ ഷോപ്പാണ്. കൺസ്യൂം ചെയ്യുകയാണ്, എപ്പോഴും കൺസ്യൂം ചെയ്യുക. വല്ലവരും തരുന്നു, ഞാൻ തിന്നുന്നു. വല്ലവരും തരുന്നു, ഞാൻ തിന്നുന്നു. വല്ലവരും തരുന്നു, ഞാൻ തിന്നുന്നു. ഇപ്പൊ നമുക്ക് ധാരാളം കിറ്റുകൾ കിട്ടുന്ന കാലമാണല്ലേ. കിറ്റ് ഇപ്പൊ മനുഷ്യർക്ക് വേണ്ട എന്നുള്ള നിലയിലെത്തി. അപ്പോ ഇങ്ങനെ തരികയാണ്, നാം തിന്നുകയാണ്, തരികയാണ്, തിന്നുകയാണ്. ആ ലെവലിലാകുമ്പോ നമ്മൾ സ്ലേവ് ആണ്. തരുന്ന ആൾക്ക് ഒരിക്കലും തോന്നുവാണ് എനിക്ക് കൊടുക്കണ്ടെന്ന് തോന്നി എന്ത് ചെയ്യും? പണി പാളിയില്ലേ? അപ്പോ ഇവിടെ പറയുന്ന ആത്മീയമായിട്ടാണ്. അപ്പൊ കൺസ്യൂമേഴ്സ് മാത്രമായി നാം തീരാതെ, നാം ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചത് കൺസ്യൂമേഴ്സ് മാത്രമായിട്ടല്ല, കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടാണ്. കോൺട്രിബ്യൂട്ടേഴ്സ് ആയെന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തു നിന്ന് ഇത് അങ്ങോട്ട് കൊടുക്കുന്നവരായിട്ട്, കൊടുക്കുന്നവരായിട്ട്, കൊടുക്കുന്നവരായിട്ട്. കൊടുക്കണമെങ്കിൽ എന്ത് വേണം? കൊടുക്കണമെങ്കിൽ എനിക്ക് വല്ലതും കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റൂ. എനിക്കൊരു 10 രൂപ കിട്ടിയാലല്ലേ എനിക്ക് 5 രൂപ വേറെ കൊടുക്കാൻ പറ്റൂ. അപ്പോ അത് ആര് തരും? ഭൂമിയിലുള്ളവരുടെ തരലൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം കൊണ്ട് നിൽക്കും. അത് തരുന്നത് നമ്മുടെ സ്വർഗീയ പിതാവാണ്. അപ്പോ ആ പിതാവുമായുള്ള നമ്മുടെ കണക്ഷനാണ് കർത്താവായ യേശു. യോഹന്നാൻ സുവിശേഷം 15 നമ്മൾ പഠിക്കുമ്പോ പിതാവ് തോട്ടക്കാരൻ, നമ്മൾ ബ്രാഞ്ചുകൾ. അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തുവാ? അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, അതിന്റെ ഇടയിൽ എന്താ? മിടുക്കമ്മ മുന്തിരിവള്ളി. ആ മുന്തിരിവള്ളി ആരാ? യേശു. അപ്പോ യേശുവുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ യേശു പിതാവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു കണക്ഷൻ നമ്മളായി തീർന്നില്ല എങ്കിൽ അപകടമാണ്. അപ്പൊ ഈ നാളുകളിൽ ആ ഒരു കണക്ഷനിലേക്ക് നാം എത്തുവാനായിട്ട് ഇടയാകണം. എപ്പോഴും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കരുത്. അതൊക്കെ ഒരു സമയം വരെ നമുക്ക് ഉപയോഗിക്കാം. അത് കഴിയുമ്പോ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവർ മാറ്റുമ്പോ ആ സമയത്തും നമ്മളുടെ സ്പിരിറ്റ് നെറ്റ് കണക്ട് ആയിരിക്കണം. ഭൂമിയിലെ നെറ്റല്ല, സ്വർഗത്തിൽ നിന്നുള്ള നെറ്റ് കണക്ട് ആയിട്ടിരിക്കണം. അപ്പോ നാം ജയം പ്രാപിക്കാൻ തക്കവണ്ണം ശക്തരായി മാറും. അങ്ങനെയെങ്കിൽ നാം കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും, കൊടുക്കുന്നവരായിരിക്കും, കൺസ്യൂം ചെയ്തവർ മാത്രമല്ല കൊടുക്കുന്നവർ. അപ്പൊ ഈ നാളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളില് സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞ ആ വചനം നമുക്കൊരു കൽപ്പന തരികയായിരുന്നു ചെയ്തത്. രാജാവുള്ള രാജ്യത്ത് പ്രവേശിക്കുക. Enter to the kingdom where there is the king. പക്ഷേ അങ്ങോട്ടേക്ക് മനുഷ്യനെ പ്രവേശിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ കീ വാക്യം നമ്മൾ വായിച്ചത് യോഹന്നാൻ സുവിശേഷം 10:9 വാക്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കടക്കുക, അവൻ രക്ഷപ്പെടും. അപ്പൊ അകത്ത് കടക്കാനൊരു കൽപ്പന നമുക്ക് കിട്ടി. അകമാണ് ദൈവരാജ്യം. അപ്പൊ എവിടെന്നാണ് അകത്ത് കടക്കേണ്ട? പുറത്തുനിന്നാ. പുറമാണ് ലോകം. ലോകത്ത് ജീവിക്കുന്ന, ലോകത്ത് പാപത്താൽ ബന്ധിക്കപ്പെട്ട, മരണത്തിനായി പിടിക്കപ്പെട്ട, പിശാചിന്റെ കീഴിൽ കിടക്കുന്ന, സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു, ആ ജനത്തോട് പറയാണ് അകത്തേക്ക് വരിക. അകമാണ് ദൈവരാജ്യം. പുറത്ത് മരണമുണ്ട്, അകത്ത് മരണമില്ല. പുറത്ത് അടിമത്തമാണ്, കൺസ്യൂമർ മാത്രമായിട്ട് ജീവിക്കാം. അകത്ത് വന്നാൽ നിനക്കൊരു കോൺട്രിബ്യൂട്ടർ ആകാം, കാരണം അവിടെ ധാരാളം മേച്ചിലുണ്ട്. അപ്പോ അകത്തേക്ക് വരാൻ നമ്മളെ ക്ഷണിച്ചിട്ട് നല്ലൊരു അങ്ങനെ അകത്തേക്ക് എത്താൻ പറ്റുന്നില്ല. അതിന്റെ കാരണം ഒന്ന്, മോഷ്ടിക്കപ്പെട്ടത് തിരികെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ സന്ദേശങ്ങളിൽ നാം മനസ്സിലാക്കി എന്താണ് മോഷ്ടിക്കപ്പെട്ടത്. അതാണ് വചനം യോഹന്നാൻ 10:10 തൊട്ട് താഴെ പറയുന്ന ഒരു കാര്യം. നമ്മൾ 10:9 നേരത്തെ പറഞ്ഞത്, 10:10 വാക്യം പറയുന്നു, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും അറുപ്പാനും മുടിക്കാനുമാണ്. അതിപ്പോ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞല്ലോ. അവൻ നമ്മളിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു. അതെന്തായിരുന്നു ആദ്യം ചെയ്തത്? നമ്മക്ക് ദൈവം തന്ന ദൈവരാജ്യ ദർശനം അവൻ മോഷ്ടിച്ചെടുത്തു. രണ്ടാമത്, അവൻ നമ്മളെ അറുത്തു. അറുക്കുക എന്നുള്ള വാക്ക് കില്ല് എന്നാണ്, സെപ്പറേറ്റ് ചെയ്യുക. ദൈവത്തിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്തു. നമ്മുടെ ശക്തി കേന്ദ്രമായിരുന്നു ദൈവം, അവർ നമ്മളെ സെപ്പറേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ മുടിച്ചു. നമ്മളെ മുടിച്ചു എങ്ങനെയാണ്? ഒരു മനുഷ്യന്റെ സോഴ്സിൽ നിന്ന് അവനെ മാറ്റി കഴിഞ്ഞാൽ തന്നെ അവൻ മുടിയാൻ തുടങ്ങും, നശിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ കോർ എന്ന് പറയുന്നത്, മനുഷ്യൻ ദേഹിയാണ്. ഉൽപ്പത്തി 2:7 അവിടെ പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആത്മാവുള്ള, ദൈവിക ജീവനുള്ള ദേഹി, സോയേയുള്ള സൂക്കെ, ഗ്രീക്ക് വാക്കുകളാണത്. ചെയ്യുള്ള നെഫേഷ്, എബ്രായ വാക്കാണത്. ചെയ്യെന്ന് പറഞ്ഞ ദൈവിക ജീവൻ, നെഫേഷ് എന്ന് വെച്ചാൽ സോളാണ്, അതാണ് മാനുഷിക ജീവൻ. സോയേയുള്ള സൂക്കെ, സോയെ എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ, സൂക്കെ എന്ന് വെച്ചാൽ സോളാണ്, അതാണ് മാനുഷിക ജീവൻ. അപ്പോ മനുഷ്യൻ ജീവനുള്ള ആത്മാവുള്ള ദേഹിയായി മാറി. ആ ആത്മാവിലെ ജീവൻ, അത് ദൈവത്തിന്റെ ജീവനാണ്, അനുസരണക്കേടിലൂടെ അവിടെ അറുത്തു. ആ ദൈവിക ജീവൻ മനുഷ്യൻ നഷ്ടപ്പെട്ടു. മനുഷ്യൻ ഇപ്പോ ദേഹി മാത്രമായിട്ട് നിൽക്കുകയാണ്. ആ ദേഹിയുടെ കോറാണ് മനുഷ്യന്റെ ഹൃദയം. ആ മനുഷ്യന്റെ ഹൃദയത്തെ പിശാച് കറപ്റ്റ് ചെയ്തു. അതോടുകൂടെ മനുഷ്യൻ മുടിയാൻ തുടങ്ങി. അതോടെ മനുഷ്യൻ മുടിയാൻ തുടങ്ങി. അപ്പോ ഇനി മനുഷ്യൻ, ആ മനുഷ്യന്റെ മുടിഞ്ഞ അവസ്ഥ മാറി അവൻ നന്നാകണമെങ്കിൽ അവന്റെ സോളിലെ ഹൃദയം നന്നാകണം. ആ ഹൃദയം നന്നാകുന്നതിനനുസരിച്ച് മാത്രമേ അവന്റെ ജീവിതത്തിൽ ആ മുടിഞ്ഞ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കൂ. പ്രിയ സഹോദരങ്ങളെ, ഇതാ അതിലേക്കുള്ള യാത്രയാണ് നമ്മൾ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ വായിച്ച് കാര്യത്തിലേക്ക് കടന്നു വരാം. ഇത് അധികം ഒന്നും പറയാൻ കഴിയത്തില്ല, കാരണം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പല ടൈപ്പ് ആളുകളാണ് ഉള്ളത്. എല്ലാവർക്കും മനസ്സിലായി മുന്നോട്ടേക്ക് പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പറഞ്ഞ് നിർത്തണമെന്ന്, പക്ഷെ സംഭവം നടക്കാറില്ല, കാര്യം അങ്ങ് പോവും. ഒരു 12:30 ആകുമ്പോൾ നിർത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങുന്നത്, പക്ഷെ പോയി വരുമ്പോൾ ഏകദേശം 1 മണിയാകും തീരും. അപ്പൊ ഇന്ന് എന്റെ ആഗ്രഹം 12:30 സംഭവം അവസാനിപ്പിക്കണമെന്ന. ഫസ്റ്റ് തെസ്സലോണിയൻസ് 4:3 അതിന്റെ 3 വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. അപ്പൊ ഈ കാര്യത്തിൽ ആരും ആരെയും ചതിക്കരുത്. ഇതൊന്നും വേണ്ട, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കർത്താവ് യേശു കാൽവരി ക്രൂശിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആരും ആരെയും ചതിക്കരുത്. കാരണം ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അപ്പോ നമ്മുടെ സ്വർഗീയ പ്രവേശനത്തിന്റെ ഒരു പ്രത്യേക അനുമതിയാണ് അവിടെ പറയുന്നത്. കുഞ്ഞേ, നീ നിന്റെ പാത്രത്തെ നേടിക്കൊള്ളുക. എങ്ങനെ? വിശുദ്ധീകരണത്തിലൂടെ. അതിലൂടെ നിനക്ക് ഹോണർ വരും. അങ്ങനെ നീ നിന്റെ പാത്രത്തെ നേടണം. അപ്പൊ ഈ കാര്യത്തിൽ ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞ് ആരും കൂട്ടുകാരനെ ചതിക്കരുത്. അപ്പൊ എവിടെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? നമ്മളെ മുടിക്കുന്ന സ്ഥലമുണ്ട്, പിശാച് നമ്മളെ മുടിക്കുന്ന സ്ഥലം. നമ്മളെ മുടിക്കാൻ വേറൊന്നും ചെയ്യേണ്ട, നമ്മുടെ ഹൃദയ സോളിലുള്ള, ദേഹിയിലുള്ള ഹൃദയത്തെ കറപ്റ്റ് ചെയ്താൽ മതി, നമ്മളങ്ങ് മുടിഞ്ഞോളൂ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സകലതും പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്ന്, സകലതും പുറപ്പെടുന്ന ഹൃദയത്തിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് സദൃശ്യവാക്യം 4:23 പറയുന്നത്, നിന്റെ ജീവിതത്തിലെ സകലതും ആരംഭിക്കുന്നത് പുറപ്പെടുന്നതിന്റെ ഹൃദയത്തിൽ നിന്നാണ്. പിശാച് പിടിക്കേണ്ടോടത്താ പിടിക്കുള്ളൂ, പിടിക്കേണ്ടോടത്താ പിടിക്കുക. കർത്താരോചനം പറയണം, അതുകൊണ്ട് നീ എന്ത് ചെയ്തോളണം? നിന്റെ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. ഹൃദയത്തെ കാത്തുകൊണ്ടില്ല എങ്കിൽ നീ എത്ര മിടുക്കനായാലും മിടുക്കിയായാലും നിന്റെ ജീവിതം വീഴും, നിന്റെ ജീവിതം വീഴും. അത് എഴുതിയ ശലോമോനാകട്ടെ, തനിക്ക് ഈ ജ്ഞാനം ദൈവം കൊടുത്തുവെങ്കിലും അത് അപ്ലൈ ചെയ്യാനുള്ള പരിജ്ഞാനം പുള്ളിക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്റെ ജീവിതത്തിലെ ആ ജഡീക ചിന്തകളെ നിയന്ത്രിക്കുവാൻ കഴിയാതെ അനേക ഭാര്യമാരെ, വെപ്പാട്ടിമാരെ, അന്യജാതി സ്ത്രീകളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയായി. താൻ എന്താണോ എഴുതിയത് അത് ജ്ഞാനമാണ്, അത് അപ്ലൈ ചെയ്യേണ്ട പരിജ്ഞാനം അദ്ദേഹത്തിന് ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ട് എന്തു പറ്റി? സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊള്ളണം. ജീവിതത്തിലെ സകല വിഷയങ്ങൾ അവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തന്ന ആ വ്യക്തിത്വം പോലും ഇതാ ആ വചനം കാത്തു പരിപാലിക്കാൻ കഴിയാതെ അന്യ സ്ത്രീകൾ അദ്ദേഹത്തിന്റെ ചെവിയിലൂടെയും കണ്ണിലൂടെയും ഒക്കെ അവന്റെ ഹൃദയത്തിലെ ചിന്തകൾ ഇട്ടുകൊടുത്തപ്പോ അത് അദ്ദേഹം ആ ജഡമോഹത്തിൽ മുഴുകി തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. തന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ സ്ത്രീകൾ ശലോമോന്റെ ജീവിതത്തെ മറ്റു ദേവന്മാർക്ക് യഹോവയ്ക്കും ആലയം പണിത അദ്ദേഹം മറ്റു ദേവന്മാർക്ക് ആലയം പണിയുവാനും ആരുടെ മുമ്പിൽ പോയി നമസ്കരിക്കുവാനും ഒക്കെ ഇടയാക്കി. ദൈവവചനം പറയുന്നു അവന്റെ പ്രവൃത്തി യഹോവയ്ക്ക് അനിഷ്ടമായി മാറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, സദൃശ്യമാക്കിയ 4:23 നിങ്ങളൊന്ന് വായിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. കാരണം എവിടെയാണ് നാം ഈ ശുദ്ധീകരണം നടത്തേണ്ടത്? മറ്റെങ്ങുമല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. സദൃശ്യവാക്യം 4:21 പറയുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. മലയാളത്തില് വായിച്ചു നമുക്ക് അത്ര ക്ലിയർ ആകത്തില്ല. അവിടെ പറയുന്നത് ഇഷ്യൂസ് ഓഫ് ലൈഫ്, നിന്റെ ജീവിതത്തിൽ പല പല ഇഷ്യൂ ഉണ്ട്, പല പല വിഷയങ്ങളുണ്ട്, നന്മകളുണ്ട്, തിന്മകളുണ്ട്, ഒക്കെയുണ്ട്. ഇതെല്ലാം വരുന്നത് ആ ഹൃദയത്തിൽ നിന്നാണ്, എല്ലാം പുറപ്പെടുന്ന ഹൃദയത്തിൽ നിന്നാണ്. അപ്പൊ നിനക്ക് നീ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ നിന്റെ ഹൃദയം നല്ല ചിന്തകളാൽ നിറയണം. നീ നശിക്കണമെങ്കിൽ നിന്റെ ഹൃദയം തിന്മയുടെ ചിന്തകളാൽ നിറയണം. ഈ ഒരു മർമ്മം നാം മനസ്സിലാക്കണം. ഈ ഒരു ഹൃദയത്തിലാണ് നമുക്ക് ശുദ്ധീകരണം ആവശ്യം. ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഇവിടെയാണ് പിശാചി നമ്മളെ മുടിപ്പിച്ചത്. നമ്മളെ അകത്തുനിന്ന് ദൈവരാജ്യ ദർശനം മോഷ്ടിച്ചു. അതോടുകൂടെ ഇതാ നമ്മളുടെ ബലഹീനത ആരംഭിച്ചു. രണ്ടാമത് ഇതാ നമ്മളുടെ ശക്തി കേന്ദ്രമായ ദൈവത്തിൽ നിന്ന് നമ്മളെ അറുത്തു. ദുഷ്ടം വരുന്നത് മോഷ്ടിക്കാനും അറുക്കാനും, പിന്നെ മുടിക്കുക. മുടിക്കുക, നമ്മുടെ ഹൃദയം എല്ലാ തിന്മകളെയും ഇൻപുട്ട് ചെയ്തിട്ട് നമ്മളെ മുടിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യോഹന്നാന്റെ 3-ാം ലേഖനം, അതിലെ 2-ാം വാക്യത്തിൽ, ഒരധ്യായം ഉള്ളൂ, 2-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി അഭിവൃദ്ധി പ്രാപിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രോസ്പെരിറ്റി തിയറിക്കാർ ഇതെടുത്ത് കാച്ചാറുണ്ട്. ശ്രദ്ധിച്ചേ, അവിടെ പറയുന്നത് മലയാളത്തിൽ എങ്ങനെയാണ്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിന് ശുഭമായി സുഖമായി ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യം നിന്റെ ഹൃദയം സോളിലാണ്, ദേഹിയിലാണ് മനുഷ്യന്റെ ഹൃദയം. ദേഹിയുടെ സെന്ററാണ്, കോറാണ് ഹൃദയം. ഇവിടെ പറയണം നിന്റെ സോൾ, ആത്മാവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, നിന്റെ സോൾ ശുഭമായിരിക്കുന്നതിനനുസരിച്ച് നീ സകലത്തിലും ശുഭമായും സുഖമായും തീരും. അപ്പൊ നിന്റെ മുടിവ് മാറണമെങ്കിൽ, നിന്റെ മുടിവ് മാറണമെങ്കിൽ നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇംഗ്ലീഷ് ഞാൻ വായിക്കാം, Beloved, I pray that in all things thou mayest prosper and be in health, even as thy soul prosper. നിന്റെ സോള്, ദേഹി അല്ലെങ്കിൽ ദേഹിയിലെ ഹൃദയം, അതിന് വരുന്ന മാറ്റത്തിനനുസരിച്ച് നീ സകലത്തിലും സുഖമായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഒരു മനുഷ്യന്റെ മുടിയുന്ന അവസ്ഥ മാറി അവൻ നന്നാണെങ്കിൽ എന്നെ വേണം? അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ശുദ്ധീകരണം നടക്കണം, ഒരു ശുദ്ധീകരണം നടക്കണം. ആ ശുദ്ധീകരണം നടക്കാതെ അവന് അവന്റെ പാത്രത്തെ നേടാൻ കഴിയത്തില്ല. ഇതുകൊണ്ടാ പറയുന്നത് ശുദ്ധീകരണത്തിലും മാനത്തിലും അവനവൻ അവനവന്റെ പാത്രത്തെ എടുക്കൊള്ളട്ടെ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മൾ മനസ്സിലാക്കണം. ഇനി ദൈവം നമ്മളിൽ വീണ്ടും ജനിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ശുദ്ധീകരണം. അപ്പൊ ശുദ്ധീകരണം എവിടെ നടക്കണം? നമ്മുടെ ഹൃദയത്തിൽ നടക്കണം. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടേക്കുള്ള യാത്രയില്ല, എങ്ങോട്ടേക്കുള്ള യാത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ലോകത്തിന്റെ വെടിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു യാത്രയാണ്. നമ്മള് തുടക്കത്തില് കേട്ടല്ലോ, ഇപ്പൊ പലരും അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. കാരണം ഒരു ചെറിയ കൂട്ടർ മാത്രമേ വചനത്തിന് വില കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് ഏകോ ചിന്തിക്കുന്നുള്ളൂ. ചിലരങ്ങനെയല്ല, ചിലര് ഈ വചനം വീണ്ടും വീണ്ടും കേട്ട് ഇതിന്റെ നോട്ട്സ് എഴുതി മുട്ടുമ്മയിരുന്ന് ധ്യാനിച്ച് ഒക്കെ അവര് ബലാത്കാരികളായി കയറുകയാണ് ദൈവസന്നിധിയിൽ. ചിലരങ്ങനെയല്ല, ഒരു കൂട്ടര് ഈ വചനം പഠിക്കാൻ വേണ്ടി പഠിക്കുക. വചനം പഠിക്കുന്നത് നല്ലതാ, പക്ഷേ അത് നമ്മളുടെ ആത്മശരീരത്തിൽ പിടിക്കാൻ വേണ്ടി കഴിച്ചാൽ പഠിക്കോ നടക്കും, പഠിത്തോ നടക്കും. അപ്പൊ ആത്മശരീരത്തിൽ അത് പിടുത്തോണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ പണ്ട് ഈ പുള്ളിക്കാരനെ മനുഷ്യനാക്കിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? കുറച്ച് നാൾക്ക് മുമ്പ് പഴയ എപ്പിസോഡിലേക്ക് പോണം. ഇതിന്റെ തുടർച്ചയായിട്ട് ഈ പോണേ. ഇവിടെ അന്ന് ഒരു കെട്ട അഴിഞ്ഞോളൂ, യേശുക്രിസ്തു കാൽവരി ക്രൂശിലെ യാഗത്തിൽ ഒറ്റ കെട്ട അഴിച്ചോളൂ, ബാക്കി കെട്ട് രണ്ടെണ്ണം ഉണ്ട്. ഇത് നമ്മൾ അഴിക്കേണ്ടതാ. ഇത് അഴിക്കാനുള്ള യാത്രയാണ് ഈ കാണുന്നത്. മൂന്ന് കെട്ട് കെട്ടിയത് ഓർക്കുന്നുണ്ടോ? ഇതാ നമ്മള് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ ജനിക്കുമ്പോ ഇതാ അവന്റെ ജീവിതത്തിൽ അവന്റെ ചുറ്റുപാടുമുള്ള എല്ലാവരും കൂടെ അവന് ലോകത്തിന്റെ ദർശനം ഇട്ടുകൊടുക്കുന്നു. ലോകത്തിന്റെ ദർശനം, ആ ലോക ദർശനം, ലോകത്തിൽ നീ വലുതാകണം, ലോകത്തിൽ നീ വലുതാകണം. അടുത്ത വീട്ടിലെ ആ എന്താ പറയാ, ആ ചിഞ്ചുമോളേക്കാൾ അല്ലെങ്കിൽ ആ അടുത്ത വീട്ടിലെ ഷാജിമോനേക്കാൾ ഇതാ നീ വലുതാകണം, നീ വലുതാകണം, നീ വലുതാകണം, നീ വലുതാകണം. അതിനു വേണ്ടി അപ്പനും അമ്മയും ചുറ്റുപാടും എല്ലാം അങ്ങ് പമ്പ് ചെയ്യുക, ആ കുഞ്ഞിനെ അങ്ങ് പമ്പ് ചെയ്യുക. അപ്പൊ കുഞ്ഞ് ഈ പമ്പിങ് കേട്ട് കുഞ്ഞ് വളരുന്നത് ലോക സ്നേഹത്തിലാ വളരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇതാ ലോകത്തിന്റെ ദർശനം, അത് മറന്നുപോയവർക്ക് വേണ്ടി ഒന്നും കൂടി ഒന്ന് കേട്ടുക. ആദ്യം തന്നെ ലോക ദർശനം ഇട്ടുകൊടുക്കുക. ലോകത്തിൽ നീ വലുതാകണം. കണ്ടോ? ഇനി അത് കുഞ്ഞിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അവൻ ലോക സ്നേഹത്തിൽ വളരും. അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ലോക സ്നേഹത്തിലേക്ക് പോയി, അടുത്ത ഘട്ട കെട്ടി. ആ മനുഷ്യനിപ്പോ രണ്ട് കെട്ടിൽ പോയി. ഈ ലോക സ്നേഹത്തിലേക്ക് വന്നാൽ നാം കേട്ടു, എന്തിനെ നാം സ്നേഹിച്ചാലും അതിന്റെ പുറകിലുള്ള സ്പിരിറ്റ് വന്ന് നമ്മളെ കിട്ടും. അപ്പോ ലോകത്തിന്റെ ആത്മാവ് ഇതാ തുടർന്ന് ഈ അടുത്ത കെട്ട് കെട്ടി. ലോകത്തിന്റെ ആത്മാവ് കെട്ടി. അപ്പൊ ഈ മൂന്ന് കെട്ടും കെട്ടിയ മനുഷ്യനെയാണ്, കെട്ടിയും കെട്ടിയ മനുഷ്യനെയാണ് ഇനി കർത്താവ് വിടുവിക്കുക. അപ്പൊ ഈ സ്പിരിറ്റിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, ലോകത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ആത്മാവാ, അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ മനുഷ്യന് കഴിയത്തില്ല. കാരണം അവിടെ റൈറ്റ്സ് ഉണ്ട്, പാപത്തിന്റെ ശമ്പളമായ ഒരു റൈറ്റ്സ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് എന്തെന്നറിയാമോ? ഇതാ കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി യാഗമായി. എബ്രായരുടെ രണ്ടാം അധ്യായം പറയുന്നത് മക്കൾ ജഡരക്തത്തോട് കൂടിയുള്ളവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി നീക്കി. അതാണ് ലോകത്തിന്റെ ആത്മാവ്. ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്ന നമ്മളെ ഒക്കെയും വിടുവിച്ചു, കാൽവരി ക്രൂശിൽ വിടുവിച്ചു. അത് നമ്മൾ ഏറ്റെടുത്തത് എപ്പോഴാണ്? യേശുവിനെ എപ്പോഴാണോ നമ്മൾ രക്ഷകനായി ഏറ്റെടുത്തത്, ആ സമയം ഈ ആ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു, ആ സ്പിരിറ്റിൽ നിന്നുള്ള ഘട്ടം കഴിഞ്ഞു. മനസ്സിലായോ? സൗജന്യമായിട്ട് അയച്ചു തന്നു. അതിന് ഇനിയിപ്പോ എത്ര ഘട്ടമുണ്ട്? രണ്ട് ഘട്ട ബാക്കിയുണ്ട്. അതെന്തൊക്കെ ഘട്ടാ? ലോകസ്നേഹം, പിന്നെ ലോകത്തിന്റെ ദർശനം. അപ്പോ ഇനി ഇത് നമുക്ക് പോകണം. ഈ ലോകസ്നേഹമൊക്കെ അകത്ത് കയറ്റിയിട്ടാണ് നമ്മളെ മുടിപ്പിച്ചിട്ടേക്കണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിന്റെ മോഹത്താലുള്ള മുടിവ് നാശം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മുടിക്കുന്നേ? ഈ ലോകസ്നേഹം അകത്തിട്ടാ നമ്മളെ മുടിക്കാം, നമ്മളെ നശിപ്പിക്കാം. അപ്പോ കള്ളം വരുന്നത് മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനുമാ. അപ്പൊ ഇപ്പോഴും ലോകസ്നേഹവും ലോകദർശനവും അകത്ത് കിടന്നാൽ നമ്മളെ മുടിക്കും. അത് മുടിക്കും. ലോകസ്നേഹമൊക്കെ അകത്തുണ്ടെന്ന് എങ്ങനെ അറിയാം? പ്രിയ സഹോദരങ്ങളെ, ലോകസ്നേഹവും ലോകദർശനവും ഒക്കെ അകത്തുണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെയൊക്കെ നമുക്ക് ഉണ്മാനൊടുക്കാനുള്ളത് വേണം. പക്ഷേ നമ്മൾ ദൈവവചനം കേൾക്കുന്ന ആ ശ്രേഷ്ഠമേറിയ സമയം നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇതാ നമ്മൾ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇതിന്റെ പിടിയിലാണ്. നമ്മുടെ കൺട്രോളിൽ നിൽക്കുക, എല്ലാവരുടെയും കൺട്രോളിൽ നിൽക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യം, എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോ കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്ന ചിന്ത, അവർക്ക് ഇവിടുത്തെ വെള്ളിയാഴ്ച, ഗൾഫിലെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ ഞായറാഴ്ച പോലെ സഭായോഗം കാര്യങ്ങളും. അവർക്ക് ഇതാ വെള്ളിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്, വെള്ളിയാഴ്ച ട്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരും. ഞാൻ പറയും, അതങ്ങ് വിട്ടേര് മക്കളെ, അത് വേണ്ട. നമുക്ക് ആ പഠിത്തം വേണ്ട, ആ പഠിത്തം വേണ്ട, അതിലൂടെയുള്ള ലാഭം നമുക്ക് വേണ്ട, അങ്ങ് വിട്ടേര്. അയ്യോ ടീച്ചർ കൊല്ലും. ആ ടീച്ചറിന്റെ നമ്പർ എനിക്ക് തന്നാ മതി, കൊല്ലാൻ വിളിക്കുമ്പോ ഞാൻ സംസാരിച്ചു. കാരണം അത് എന്റെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമാണ്. കുട്ടികളെ പഠിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മള് ഒരു വില കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഇപ്പോഴും അതിന്റെ പിടിയിലാ കിടക്കണേ, ഇപ്പോഴും അതിന്റെ പിടിയിലാ. നമ്മൾ വില കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ പലരും ചിന്തിക്കും, ഈ ദൈവദാസൻ എന്താ ഇങ്ങനെ വളർന്നേ, ഇങ്ങനെ വളർന്നേ. സഹോദരങ്ങളെ, ചിലതൊക്കെ യാഗമാക്കിയിട്ടാ, ധാരാളം യാഗമാക്കിയിട്ടാ ദൈവം ഇതുപോലെ വളർത്തിയെടുത്തത്. ഞാൻ യാഗമാക്കി എന്ന് പറയുന്നില്ല, എന്നെ കൊണ്ട് ഈ യാഗമാക്കിക്കുക. പലപ്പോഴും അതിൽ നല്ലൊരു പങ്ക് യാഗമായി മാറിയത് എന്റെ ബിസിനസ് തന്നെയാണ്. കർത്താവ് തന്ന ബിസിനസ് തന്നെയാണ് ഈ ആത്മീയ വളർച്ചയുടെ യാഗപീഠത്തിൽ വെച്ചത്, അതിനെ കത്തിച്ച്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ എത്ര ദിവസമായെന്നറിയാമോ എന്റെ ബിസിനസിന്റെ പടി ഞാൻ കണ്ടിട്ട്. കാരണം എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ദൈവം അത്രത്തോളം ഇതാ ഇമ്പോർട്ട് ചെയ്തോണ്ടേ എനിക്ക്, ഇമ്പോർട്ട് ചെയ്തോണ്ടേ എനിക്ക്, ഇമ്പോർട്ട് ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പൊ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ യാഗമാക്കുകയാണ്, അതിനെ യാഗമാക്കുകയാണ്. അപ്പോ നമ്മൾ ചിലതൊക്കെ യാഗമാക്കിയെങ്കിൽ മാത്രമേ മറുമണ്ഡലത്തിൽ നമുക്ക് വളർന്നു കയറുവാൻ കഴിയൂ. നമുക്ക് ലോകം മുഴുവനും വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പുറകെ പോകുമ്പോൾ ഈ കെട്ടൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും. നമ്മുടെ കെട്ട അഴിഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരെ കെട്ടിൽ നിന്ന് വിടുവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ലോകസ്നേഹവും ലോകദർശനവും ഇവിടെ കെട്ടിക്കിടക്കുമ്പോ ഇത് നമ്മളെ മുടിപ്പിക്കും. രണ്ട് പത്രോസ് നമ്മളെ മുടിപ്പിക്കുന്ന സംഭവ വർണ്ണം കാണിച്ചു തരാം നിങ്ങൾക്ക്. മൂന്നും ഒന്നിന്റെ മൂന്നും നാലും അവരെഴുതിയിരിക്കുന്നു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളോ നമ്മളെ മുടിക്കുന്നത്. ലോകത്തിൻ മോഹത്താലുള്ള, കണ്ടോ ഈ കെട്ടിന്റെ ശക്തിയാണ്, ലോകത്തിൻ മോഹത്താലുള്ള നാശം. അപ്പൊ ലോകത്തിൻ മോഹത്താൽ എന്നുണ്ട്, നമ്മൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ലോകത്തിന്റെ മോഹത്താൽ എന്നാ ഉണ്ട്, നമ്മൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ലോകത്തിന്റെ മോഹത്താൽ എന്നാ ഉണ്ടെന്ന് അവയോട് പറയുന്നത് നാശം. അടുത്തിരിക്കാൻ അഴുക്കി താങ്കൾ ക്ഷയിക്കാൻ ചോടത്തെന്ന് പറഞ്ഞ അടുത്ത വല്ലവരും ഉണ്ടോ? ഇല്ലാത്തവരെ ആ ചുമരെ നോക്കി പറ, ചുമരെ നോക്കി പറ. ആ ലോകത്തിന്റെ മോഹത്താൽ ഞാൻ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, ഞാൻ നാശം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെ വിട്ടേക്കണം, അതിനെങ്ങ വിട്ടേക്കണം. അപ്പൊ ബൈബിള് പറയാം, ലോകത്തിന്റെ മോഹത്താൽ പിശാച് തന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നടപ്പിലാക്കും. എന്താ മൂന്നാമത്തെ സ്റ്റെപ്പ്? ആദ്യത്തേത് മോഷണം, രണ്ടാമത്തേത് അറുക്കുക, മൂന്നാമത്തേത് മുടിക്കുക. അപ്പൊ ലോകത്തിന്റെ മോഹത്താൽ നമ്മളെ മുടിക്കും, അത് അതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പോ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അഴിച്ചു കളയണം, ഇത് അഴിച്ചു കളയണം. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇത് അഴിച്ച് കളഞ്ഞ് ദൈവരാജ്യ ദർശനത്തിൽ നിൽക്കണം. അപ്പൊ ഇതൊക്കെ ഇരിക്കുന്നത് നമ്മളുടെ ഹൃദയവുമായി ബന്ധത്തിലാണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മളെപ്പോഴും ഇതിൽ നിന്ന് വിടുവിക്കപ്പെടാൻ ആഗ്രഹിക്കും, വിടുവിക്കപ്പെടുകയുമില്ല, അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മളുടെ ഹൃദയമാണ് ഇതിൻ്റെയൊക്കെ സെൻട്രൽ പോയിന്റ്. അവിടെയാണ് ശത്രു പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മുടെ ഹൃദയത്തെ പിശാചിന്റെ ആ മിടുക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് കളയേണ്ടത് എടുത്ത് കളയാൻ പറ്റൂ. ഇപ്പോ നിങ്ങളുടെ അടക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു, അതിൽ പഴയതൊക്കെ അതിന്റെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇരിക്കുന്നത്, എന്തൊക്കെയോ അന്ന് മേടിച്ചുകൊണ്ട് വന്നതൊക്കെ ഇരിക്കുന്നുണ്ട്, അറിയത്തില്ല. അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അത് തുറന്നു നോക്കി, ഇത് തുറന്നു നോക്കി, അയ്യോ ഇത് ഇവിടെ ഇരുന്ന് ഇത്രയും പഴകിയിരിക്കുമായിരുന്നു, ഓ ആ പണ്ട് മേടിച്ചോണ്ട് വന്ന കത്തിയ, ഇവിടെ ഇരുന്നിരുന്ന് തുരുമ്പ് പിടിച്ച ആ തുരുമ്പൊക്കെ അടുത്ത ഭാഗത്തേക്ക് അക്കിയായി, അയ്യോ എടുത്ത് കള. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റി, നിങ്ങൾക്കത് കാണാൻ പറ്റിയത് കൊണ്ട് നിങ്ങളത് എടുത്ത് കളയുക. ഇതേപോലെ പല സാധനങ്ങളും നിങ്ങൾ നോക്കുമ്പോ കാണാൻ പറ്റിയത് നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുവാൻ നമുക്ക് കാര്യങ്ങളെ കാണാൻ പറ്റത്തില്ല. ഇതാണ് വിഷയം, നമുക്ക് കാര്യങ്ങളെ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുമായിരുന്നു എന്തെങ്കിലും ചെയ്യുമായിരുന്നു, കാരണം ഇതൊക്കെ അദൃശ്യ മണ്ഡലം. ഈ മണ്ഡലത്തിലേക്ക്, കാരണം ഹൃദയം ശുദ്ധീകരിക്കാൻ പറയുമ്പോൾ അത് കാണാത്ത മണ്ഡലമാ, കാണാത്ത മണ്ഡലത്തിലെ ഹൃദയം ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇന്ന് മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യരൊക്കെ കാഴ്ചയാൽ ജീവിക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ കാഴ്ച ജീവിക്കരുത്, മനുഷ്യൻ ചിന്തിക്കുന്ന ഈ കാണുന്നതാണ് മനുഷ്യൻ അല്ല. മനുഷ്യൻ അദൃശ്യനാണ്, മനുഷ്യൻ ദേഹിയാണ്. അതിൽ മനുഷ്യനെ അലങ്കരിക്കുന്നത് അവന്റെ കോറ് ആ ഹൃദയമാണ്. ആ ഹൃദയത്തിന് ഒരു കണ്ണുണ്ട്, ആ കണ്ണാണ് മനസ്സ്. അപ്പോ ഇതാ നാം ഒരു ഇൻട്രൊഡക്ഷൻ, ദി ഹാർട്ട് ആൻഡ് മൈൻഡ് എന്ന ഒരു പോയിന്റിൽ, ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ഡീപ്പല്ല, ഇൻട്രൊഡക്ഷൻ. ഇത് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ആ ശുദ്ധീകരണത്തിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ കഴിയുള്ളൂ. ദൈവം തന്റെ ആത്മാവിനാൽ നമ്മളെ ശുദ്ധീകരിക്കും. നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കാണാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ കാര്യങ്ങളെ കാണാൻ കഴിയും. അപ്പോ ഇതുകൊണ്ട് അയോധന പറയുന്ന ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച്, അത് ദൈവത്തിന് ഇഷ്ടമാ, ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പൊ അവിടെ ശുദ്ധീകരണം പ്രാപിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സോള് ശുദ്ധീകരിക്കപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ ഇതാ സകല മേഖലകളിൽ അഭിവൃദ്ധി പ്രാപിക്കും. ഇത് പ്രോസ്പിരിറ്റി തിയോളജിക്കാരെടുത്ത് ഭൂമിയിലെ അഭിവൃദ്ധി മാത്രമായിട്ട് ഒതുക്കി പറയുന്നവരുണ്ട്. ആ അഭിവൃദ്ധി കൊണ്ട് പ്രിയ സഹോദരങ്ങളെ നല്ലതാണ്, പക്ഷെ സെമിത്തേരിക്കപ്പുറം പോകത്തില്ല. എന്നാൽ നിത്യമായ അഭിവൃദ്ധി നാം പ്രാപിക്കണമെങ്കിൽ നമ്മളുടെ സോളിലെ ഹൃദയം, അതിന്റെ ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണം നടക്കുന്നതിനനുസരിച്ച് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ഹൃദയം നമുക്ക് അവിടെ കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോ അതൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കൂടിയാണ്. ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ശാരീരികമായ ഹൃദയത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. പകരം ശലമോൻ 4:23 പറഞ്ഞിട്ടുള്ള സദൃശ്യവാക്യം 4:23 പറഞ്ഞിട്ടുള്ള സകല ജാഗ്രതയോട് കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, നിന്റെ ജീവിതത്തിൽ വരുന്ന സകല വിഷയങ്ങളും അതിൽ നിന്നല്ലോ ആകുന്നു, അതിൽ നിന്നല്ലോ ആകുന്നു. ഇതാ പലപ്പോഴും പലരെ കുറിച്ച് കേൾക്കാറുണ്ട്, അവർ എക്സെൻട്രിക് ആയിട്ട് പെരുമാറുന്നു. ചില പെൺകുട്ടികളെ കുറിച്ച്, ചില ആൺകുട്ടികളെ കുറിച്ച് ഒക്കെ കേൾക്കാറുണ്ട്. ബ്രദറെ, ദാ എന്റെ മോൾക്ക്, എന്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യണ കാര്യം, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ, എനിക്ക് അറിയത്തില്ലല്ലോ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ. പക്ഷെ നോർമലി അവൻ ഓക്കെയാണ്, അവൾ ഓക്കെയാണ്. പക്ഷെ ചില സമയത്ത് വേറൊന്നുമല്ല, ഹാർട്ട് പ്രോബ്ലമാണ്. ഏത് ഹാർട്ട്? ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ശരീര ഹാർട്ടിന്റെ കാര്യമല്ല പറയുന്നേ. പകരം സകല ജാഗ്രതയോടെ കൂടെ സൂക്ഷിക്കാൻ പറഞ്ഞൊരു സാധനമുണ്ട്, ആ ഹാർട്ടിന്റെ വിഷയമാണ്. അത് സൂക്ഷിക്കാത്തതുകൊണ്ടാണ് ഈ വിഷയം മുഴുവൻ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇച്ചിരി കൂടുതല, കാരണം ഈ അപ്പനും അമ്മയും ജോലിയുള്ളത് കൊണ്ട് ഈ പിള്ളേർക്ക് ഈ ഐപാഡ് എന്ന് പറഞ്ഞൊരു സാധനം അല്ലെങ്കിൽ ഒരു മൊബൈലും കൊടുത്തിടങ്ങ് പോകും. സൗജന്യ ഇന്റർനെറ്റും ഉണ്ടാവും വീട്ടിൽ. ചിലതിനൊക്കെ 1 വയസ്സ് മുതലേ അത് കൊടുത്തു കൊടുക്കുന്നു, കളിക്കാൻ കൊടുത്ത്. അവരത് കണ്ടോണ്ടെങ്കിൽ ഇരുന്നോളും, കണ്ട് കണ്ട് ഇങ്ങനെ രസിക്കുക. അത് കണ്ട് കണ്ട് രസിച്ച് 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 അവരുടെ ഹൃദയത്തിലേക്ക് അവർക്ക് അപ്പോൾ കോൺഷ്യസ് മൈൻഡ് രൂപപ്പെട്ടിട്ടില്ല. കോൺഷ്യസ് മൈൻഡ് രൂപപ്പെടണമെങ്കിൽ 7 വയസ്സ് വരെയെങ്കിലും എത്തിക്കഴിയുമ്പോഴേ കോൺഷ്യസ് മൈൻഡ് രൂപപ്പെടുകയുള്ളെന്നാണ് സയൻസ് പറയുന്നത്. ഡയറക്റ്റ് അവരുടെ ഹാർട്ടിലേക്ക് ഇത് മുഴുവൻ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മുഴുവൻ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മുഴുവൻ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവര് പോകുന്ന സൈറ്റും ഇയാളും മറ്റേ വെടിവെച്ച് ഇങ്ങനെയുള്ളതെല്ലാം എല്ലാം ഇവരുടെ ഹൃദയത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെവിടെയെങ്കിലും പോവോ? ഇതെങ്ങും പോകത്തില്ല. ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. ആ ഡൗൺലോഡ് ചെയ്ത മുഴുവൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് തിന്മയായിട്ടാണ് കാണുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തിന്മയുള്ള സ്പിരിറ്റും കൂടെ, പക്ഷെ അതിന്റെ സ്പിരിറ്റ് കൂടി അതിൻ്റെ ഉള്ളിൽ കയറും. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പനുമേ സന്തോഷം, അത് അടങ്ങി ഒതുങ്ങി അവിടെയെങ്കിലും ഇരുന്നോളൂല്ലോ, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോളൂല്ലോ. എനിക്ക് അടക്കളയിലെ പണിയും ചെയ്യാം, ഒരു കുഴപ്പമില്ല, അതവിടെ ഇരുന്നോളൂ. ഇതേപോലെ പലതും 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 ഇതാ ഔ 7 വയസ്സു സമയം വരെ മനുഷ്യന്റെ അകത്തേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ് തുടർന്നുള്ള അവന്റെ ജീവിതത്തിന്റെ പ്രധാന റിസോഴ്സ്. അതാണ് അവന്റെയും അവരുടെ പ്രധാന റിസോഴ്സ്. ഇതാണ് ഇനി അവന്റെ ജീവിതത്തെ, അവളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ആ ലോകം അകത്തേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പറയും എന്റെ മോനോട്, എന്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മനസ്സിലാകാത്ത കേൾക്കാത്തത്. പ്രിയ സഹോര, അതിനൊരു 5% കൺട്രോളേ ഉള്ളൂ. ഞാനിപ്പോ പറയുന്ന സയൻസ് ആട്ടോ, അതിനൊരു 5% കൺട്രോളേ ഉള്ളൂ. ബാക്കി ഒരു 95% കൺട്രോളും ചെയ്യുന്നത് അകത്തെന്നാണ്, അകത്തെന്ന്. ആദ്യമേ ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ, അതാണ് കൺട്രോൾ ചെയ്യണേ. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്ന് കാര്യം പറയട്ടെ, നിങ്ങള് ഒന്ന് പ്രാർത്ഥിക്കാന്നും പറഞ്ഞുകൊണ്ട് പോയി ദൈവസന്നിധിയിലിരിക്കുക. നിങ്ങളെ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചത് പ്രാർത്ഥിക്കാനാ, പക്ഷെ നിങ്ങൾക്ക് കിട്ടുമോ? അകത്തുനിന്ന് വേറെ ചിന്തകൾ വന്ന് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ കീഴടക്കുകയാണ്. കീഴടക്കിയ വേറെ ചിന്തകൾ വന്ന് കീഴടക്കുകയാണ്. കാരണം സമുദ്രം പോലെ അകത്ത് അലയടിക്കുന്നുണ്ട് ചിന്തകൾ, വലിയ സമുദ്രം പോലെ. പസഫിക് ഓഷൻ പോലും തോറ്റുപോകും. അതേപോലെ ചിന്തകൾ അകത്ത് അലയടിക്കുക, ഇങ്ങനെ അലയടിക്കുക, ഇതിങ്ങനെ അലയടിച്ച് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോ നിങ്ങളുടെ കോൺഷ്യസ് ചിന്തകളെ ഇപ്പം താഴ്ത്തിക്കൊണ്ടു പോകും. എടുത്തുകൊണ്ട് പോയോ അതിനെ? വീണ്ടും നിങ്ങൾ ആഗ്രഹിക്കും എനിക്ക് പ്രവർത്തിക്കണം, എനിക്ക് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും കയറി വരും. ഇത് അലയടിക്കുക, ഈ ചിന്തകൾ ഇങ്ങനെ പൊങ്ങി പോകും, അടുത്തെടുത്തുണ്ട്. അപ്പോ ഇനി ഈ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുമോ? കാണാനും പറ്റൂല. ഈ സ്ഥലത്തിന്റെ പേരാണ് ഹൃദയം. നമ്മളെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച ആ സ്ഥലത്തിന്റെ പേരാണ് മനസ്സ്. അപ്പൊ ഇതൊക്കെ അദൃശ്യ മണ്ഡലങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു ക്ലീനിങ് നടക്കണം, ഇവിടെ ഒരു ശുദ്ധീകരണം നടക്കണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇവിടെ ഒരു ശുദ്ധീകരണം നടന്നെങ്കിൽ മാത്രമേ കുഞ്ഞെ എന്റെയും നിങ്ങളുടെയും ആത്മീക അവസ്ഥ മാറുകയുള്ളൂ, എങ്കിലേ ഭൗതിക അവസ്ഥ മാറുകയുള്ളൂ. ഇതാ അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള ഭൗതിക അവസ്ഥ. ഇനി ശ്രദ്ധിച്ചാട്ടെ, അങ്ങനെയെങ്കിലേ കുഞ്ഞെ നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ, മറ്റുള്ള സകല മേഖല അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ സോള്, നിന്റെ ഹൃദയം അഭിവൃദ്ധി പ്രാപിക്കുന്നതിനനുസരിച്ച് ഈ സകലത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. മനസ്സിലാകുന്നു? അവിടെ ഒരു ശുദ്ധീകരണം നടക്കണം. അപ്പോ ഇത് എന്താണെന്നൊരു ഇൻട്രോഡക്ഷൻ മാത്രം ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. കാരണം ഇത് ഡീപ്പായിട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാനേ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കട്ടെ. ഫുള്ളോടായിട്ടുള്ള ഓമനിക്കുന്ന അമ്മയേക്കാൻ
ദൈവമേ എൻ ദൈവമേ നിൻ സാന്നിധ്യം സ്വാതനം ജീവയാത്രയിൽ
ലോർഡ് ഐ ലവ് യു വി താങ്ക് യു ഹല്ലേലൂയ ലോർഡ് ഐ ലവ് ദി ഹാർട്ട് mind and heart. ഇവിടെ ഇതുമായുള്ള ബന്ധത്തില് നമ്മുടെ പ്രിയ സഹോദരി പൊട്ട ആ വേർഡ് സഹോദരി മഞ്ജു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ യെശയ്യാ പ്രവാചകന്റെ ആ പ്രവചനം കൂട്ടിയതു, യേശുവും കൂട്ടിയത് സംസാരിച്ചായിരുന്നല്ലോ ആ വചനവും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അതൊന്ന് നമുക്ക് വായിച്ചിട്ട് ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനിടയാണ്. അപ്പോ അത് വായിക്കാനായിട്ട് നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. സഹോദരി വായിച്ച വാക്യം തന്നെ ഒന്ന് വായിക്കാം. ദൈവം എല്ലാം ഓർത്തുണക്കി ചെയ്യുന്നു. സഹോദരി വായിച്ച ഇരുപത്തി അപ്പോസ്തലപ്രവൃത്തി 28:23 മുതലാ. ഇതാ സുവിശേഷം, ദൈവരായതിന്റെ സുവിശേഷം യേശുവിന്റെ നാമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ചിലർ സമ്മതിച്ചു, ചിലർ സമ്മതിക്കാതിരുന്നു. 23 മുതൽ വായിക്കുമ്പോൾ അങ്ങനെ അതിന്റെ 24 വാക്യം പറയുന്നു, അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, ചെവി കൊണ്ട് കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ടുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറയും. അപ്പൊ ഇവിടെ ഈ ഹൃദയത്തെ കുറിച്ചും ഹൃദയം കൊണ്ടാണ് ഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതിന്റെ കണ്ണാണ് മനസ്സ്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ അദൃശ്യ മണ്ഡലം നടക്കുന്ന കാര്യമാണ്. ശുദ്ധീകരണം ആവശ്യമായതും ഈ അദൃശ്യ മണ്ഡലത്തിലാണ്. അവിടെയുള്ള ലോക സ്നേഹം നമ്മളെ മുടിപ്പിച്ച് കളയും. ലോക സ്നേഹം ഓടുന്നത് എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ അടുത്തത് ജഡത്തിന്റെ ചിന്തയുടെ കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയൂ. അത് ലോക സ്നേഹം മാറുന്നതിനനുസരിച്ചാണ് പറ്റുന്നത്. ഇനി ഇതുമായുള്ള ബന്ധത്തില് നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം എന്താണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, ഹെബ്രായ ലേഖനം 8:10. ഞാൻ എന്റെ വചനങ്ങളെ അവരുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരും. ഞാൻ എന്റെ വചനങ്ങളെ അവരുടെ ഹൃദയത്തിൽ എഴുതും. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതിന്റെ 8:10 പറയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അവരുടെ ഹൃദയത്തിൽ, ഹാർട്ടിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായി, അവർ എനിക്ക് ജനമായിരിക്കും. ഞാൻ ASV ഇംഗ്ലീഷ് വായിക്കാം. ഫോർ ദിസ് ഈസ് ദ കവനന്റ് ദാറ്റ് ഐ വിൽ മേക്ക് വിത്ത് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ആഫ്റ്റർ ദോസ് ഡേയ്സ് says the Lord. I will put my laws in their mind. എന്റെ നിയമങ്ങളെ ഞാൻ അവരുടെ മനസ്സിൽ കൊണ്ടുവരും. And on their heart also I will write them. ഞാൻ അവരുടെ ഹൃദയത്തിൽ അത് എഴുതും. അപ്പൊ ഹൃദയത്തിൽ അത് എഴുതിയിട്ട് മനസ്സിൽ അത് കൊണ്ടുവരും. ഇങ്ങനെയാണ് നമ്മളിൽ ജീവിക്കേണ്ടത്. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ദൈവം എഴുതും. ആഹാ, അപ്പൊ ദൈവത്തിന് എഴുതാനുള്ള സ്ഥലമാണല്ലേ എന്റെ ഹൃദയം. ദൈവത്തിന് എഴുതാനുള്ള സ്ഥലമാണ് എന്റെ ഹൃദയം. ദൈവമാണ് അവിടെ ലോഡ് ചെയ്യേണ്ടത്. ആ ലോഡ് ചെയ്ത് അവിടെ നിന്ന് എവിടെ കൊണ്ടുവരണം? മനസ്സിൽ കൊണ്ടുവരണം. മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടർന്ന് ചില അൺലോഡിങ് വർക്കേഴ്സ് ഉണ്ട്. ഈ CITU INDUC എന്ന് കേട്ടിട്ടില്ലേ, അൺലോഡിങ് വർക്കേഴ്സ്. അങ്ങനെ നമുക്ക് കുറച്ച് അൺലോഡിങ് വർക്കേഴ്സ് ഉണ്ട്. ആ അൺലോഡിങ് വർക്കേഴ്സ് പ്രധാനമായും 3 അൺലോഡിങ് വർക്കേഴ്സ് നമുക്ക് കാണാം. ഇതാ ഞാനിപ്പോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാ അതിൽ ഒന്നാണ് വായ, പിന്നെ ഒന്നാണ് ഇതാ കൈകൾ, പിന്നെ കാലുകൾ. ഇതൊക്കെ അൺലോഡിങ് വർക്കേഴ്സാ. അപ്പൊ ദൈവം ഹൃദയത്തിൽ ലോഡ് ചെയ്യും, എന്നിട്ട് അതിനെ മനസ്സിൽ കൊണ്ടുവരും. അതാണ് എക്സിറ്റ് പോയിന്റ്. അദൃശ്യമായ എക്സിറ്റ് ആണ് അവിടുന്ന്. തുടർന്ന് അവിടുന്ന് ദൃശ്യമായ വായിലൂടെ, കൈയിലൂടെ, കാലിലൂടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് ഭൂമിയിലേക്ക് അൺലോഡ് ചെയ്യും. അപ്പോ ഇതൊക്കെ, ഈ അവയവങ്ങളൊക്കെ എന്തിനാണ്? ഇതൊക്കെ INDUC അല്ലെങ്കിൽ CITU നിങ്ങൾക്ക് നമുക്ക് ഭൂമിയിൽ കാണാം, അൺലോഡിങ് വർക്കേഴ്സ്. പക്ഷേ ഇതൊക്കെ ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന അവയവങ്ങളായിട്ട് മാറിപ്പോയി. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അവയവങ്ങളാക്കി നമ്മൾ മാറ്റി കൊടുത്തേക്കണം. അപ്പൊ ഈ ഒരു മെത്തേഡ് നാം മനസ്സിലാക്കാം. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയത്തിൽ കാര്യങ്ങളെ ലോഡ് ചെയ്യും, തുടർന്ന് മനസ്സിൽ കൊണ്ടുവരും. അവിടെ വരെ അദൃശ്യമണ്ഡലമാണ്. തുടർന്ന് ദൃശ്യം നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മളുടെ ബ്രെയിനിലേക്ക് അത് കൊടുക്കും. തുടർന്ന് ബ്രെയിൻ കൊടുക്കുന്ന കൽപ്പന അനുസരിച്ച് വായിലൂടെ, കൈകളിലൂടെ, കരങ്ങളിലൂടെ എല്ലാം അത് ഭൂമിയിലേക്ക് അൺലോഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. പക്ഷെ സംഭവം തിരിഞ്ഞു പോയില്ലേ? ഹാർട്ട് പിടിക്കപ്പെട്ടു. എന്ത് പിടിക്കപ്പെട്ടു? ഹാർട്ട് പിടിക്കപ്പെട്ടു. മനുഷ്യന്റെ കോർ, ദൈവം എഴുതുന്ന സ്ഥലം പിടിക്കപ്പെട്ടു. മനുഷ്യനിൽ ദൈവം എഴുതുന്ന സ്ഥലം പിടിക്കപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ മനുഷ്യനെ അറിയിക്കുന്ന ഇൻപുട്ട് പിടിക്കപ്പെട്ടു. ഇനിയിപ്പോ അത് കൊണ്ടുവരുന്ന എക്സിറ്റ് പോയിന്റ് അതിന്റെ ആ പോർട്ട് മാത്രമേ ഉള്ളൂ. ഗോഡൗൺ പിടിക്കപ്പെട്ടു, സ്റ്റോർ ഹൗസ് പിടിക്കപ്പെട്ടു. ഇനി അതിന്റെ എക്സിറ്റ് പോയിന്റ്, അത് കൊടുക്കാൻ പോകുന്ന മണ്ഡലം മാത്രമാണ് മനുഷ്യൻ ഇപ്പോൾ അൽപ്പാട് കിട്ടിയാക്കണേ, വേറൊന്നുമില്ല. ബാക്കിയൊക്കെ പിടിക്കപ്പെട്ടു പോയി. ഇനി ആ മനസ്സിൽ ഒരല്പം ഒന്ന് ചിന്തിക്കാന്ന് വിചാരിച്ചാൽ ഇത് അകത്തുനിന്ന് വന്നിട്ട് ഈ സംഭവം തിന്മയായ തോട്ട്സുകൾ അകത്ത് കിടക്കുക, അത് വന്ന് ഇതിനെ എടുത്തോണ്ടങ്ങ് പോകും, ഇതിനെ എടുത്തോണ്ടങ്ങ് പോകും. നിങ്ങൾക്ക് പലതും പറഞ്ഞത് മനസ്സിലാകുന്നില്ല, ഞാൻ ചിത്രത്തിലൂടെ കാണിച്ചു തരാൻ ദൈവത്തിൽ ശരണപ്പെടാം. ഓ ഫാദർ, വി താങ്ക് യു. ഒരു വാക്കിയോട് വായിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തെ ഒന്ന് കൺഫേം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 12:40 ഇത് തന്നെ കർത്താവ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. യോഹന്നാൻ 12:40 അവർ എഴുതിയിരിക്കുകയാണ്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ ഞാൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ഈ കണ്ണ് കണ്ണ് കണ്ണെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ കണ്ണിന്റെ കാര്യമല്ല കേട്ടോ, അത് ശരീരത്തിന്റെ കണ്ണ. ഈ കണ്ണ് മനുഷ്യന്റെ കണ്ണെന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സ്, ആ മനസ്സിലാണ് അവന് ദർശനം കിട്ടുന്നത്, വിഷൻ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ കണ്ണും ഈ ചെവി ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ആ മനസ്സുമായിട്ടാണ്, അകത്തെ അദൃശ്യമായ കണ്ണുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയാണ്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കിയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ണ്, അതായത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ വായിക്കുക, അവർ കണ്ണുകൊണ്ട് കാണുകയോ, ശ്രദ്ധിച്ചോ, മനസ്സുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ തുടർന്ന് മനം തിരിയുകയോ. മാനസാന്തരം, മനസ്സിന് അതിന്റെ ഡയറക്ഷൻ തിരിയും. കാരണം മനസ്സെന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റിയറിംഗ് റൂം. മനുഷ്യനിലെ സ്റ്റിയറിംഗ് റൂമാണ് മനസ്സ്. മന അവിടെയാണ് തിരിക്കാൻ പറ്റുക, അത് തന്നെയാണ് കാണുന്നത്, അവിടെയാണ് തിരിക്കുന്നത്. ഈ വണ്ടി ഓടിക്കുന്നവരെയൊക്കെ നമുക്ക് അറിയാമല്ലോ, ഇതാ എസ്പെഷ്യലി ഇതാ നമ്മൾ ഒരു ട്രക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന്, ഒരു സ്റ്റിയറിംഗ് റൂമാണ്. വണ്ടി എങ്ങോട്ടൊക്കെ പോകണേ നിയന്ത്രിക്കുകയാണ് സ്റ്റിയറിംഗ് റൂം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ അത് ഓ ലോർഡ് ഐ ലവ് യു മാർക്ക് ചെയ്ത് തരാം. ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ, ഇവിടെ മൈൻഡ് എന്ന് വിചാരിക്കണുണ്ടോ, ഇതൊരു ട്രക്കാണ്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ ലോറി. ഇതാ അതിന്റെ ഈ ഫ്രണ്ട് ക്യാബിൻ, അതാണ് അതിന്റെ സ്റ്റിയറിംഗ് റൂം. ഈ വണ്ടി എങ്ങോട്ടേക്ക് പോണേന്ന് തീരുമാനിക്കേണ്ടത് ഈ റൂമിന്നാണ്. ഇതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ജീവിതം എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഈ സ്ഥലമാണ്, മനസ്സാണ് തീരുമാനിക്കുക. അവിടെ വലിയ ഫോഴ്സ് ഇല്ല, അവിടെ ഗൈഡൻസ് മാത്രമേ ഉള്ളൂ. ഈ നമ്മള് ഈ വള്ളംകളി കാണാൻ പോയിട്ടുണ്ട്, ചെറുപ്പകാലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ചമ്പക്കര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ ചമ്പക്കര വള്ളംകളി ഉണ്ടോ, ആലപ്പുഴയിലൊക്കെ അതൊക്കെ വളരെ ഫേമസ് ആണല്ലോ. അപ്പൊ ഈ വള്ളം കളി കാണാൻ പോകുമ്പോ അതില് ഭയങ്കര നീട്ടമുള്ള വള്ളമാണ്. അപ്പോ അതില് നാലോ അഞ്ചോ പേര് അവര് ഈ മറ്റുള്ളവര് തുഴണ പോലെ തുഴച്ചിലൊന്നുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ഈ തുഴച്ചിലൊന്നുമില്ല, അവര് ചുമ്മാ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇത്രയും ആയിട്ട് കഷ്ടപ്പെടുകയാണ്, ഇവര് യാതൊരു പണിയും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ. മറ്റുള്ളവരൊക്കെ ഇരുന്ന് തുഴയുക, പക്ഷെ ഇവര് ചുമ്മാ നിന്ന് കളി കാണുന്നത് പോലെ തോന്നും. യഥാർത്ഥത്തിൽ അവരത് നിന്ന് കാണുകയല്ല, അതായത് ആ ചുണ്ടം വള്ളത്തിന്റെ അങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ പൊങ്ങിയിരിക്കുന്ന ഭാഗത്ത് ഇതാ ഒരു നാലഞ്ചു പേരവിടെ ഉണ്ടാവും. അവര് ചുമ്മാ നിൽക്കുക, നിൽക്കുന്നത് കാണാം. ഇത് ചിത്രം എവിടെയോ ഉണ്ട്, എനിക്ക് ഇതൊന്നും സോർട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പൊ ദൈവം തരുന്നതിനനുസരിച്ച് ഇങ്ങനെ ലോഡ് ചെയ്തോണ്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണിക്കണമെങ്കിൽ വളരെ സമയം പോകും. അപ്പോ ഇതാ ആ നിങ്ങൾക്ക് മനസ്സിലൊന്ന് കണ്ടാട്ടെ, അവിടെ നിൽക്കുന്നവർ ഇതാ വലിയൊരു നീളം കൂടിയ പങ്കായി ഇങ്ങനെ ചുമ്മാ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുള്ളൂ, അവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുക അവരൊന്നും ചെയ്യുന്നില്ല, ഇല്ല അവര് ചെയ്യുന്നുണ്ട്. അവരാണ് അതിനെ ഗൈഡ് ചെയ്യുന്നത്. എങ്ങോട്ടേക്കാണ് ആ വള്ളം പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. അമരക്കാരൻ, നമ്മുടെ ഒരു പാട്ടില്ലേ, അമരക്കാരനാങ്ങേ ആത്മാവാണേ ഞാനോ തുഴയുന്നു വീണും താണും. അപ്പോ അവരുടെ പേരാണ് അമരക്കാർ, അമരക്കാർ. അപ്പോ ഈ അമരക്കാരനാണ് നമ്മുടെ ജീവിതത്തിലെ ഈ അമരക്കാരനാണ് ഈ മനസ്സ്. നമുക്കവിടെ കാണാൻ കഴിയും, ഇതാ ആ മനസ്സാണ് സ്റ്റീറിംഗ് റൂം. അവിടെ കാര്യങ്ങൾ ലോഡ് ചെയ്യത്തില്ല. അവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീറിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ലോഡ് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ന് മൊത്തം അവിടെ ലോഡ് ചെയ്തിരിക്കുക. കാരണം ഇപ്പൊ ഡ്രൈവറിന് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് സംഭവം ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഗ്ലോറേ, അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്റെ ബ്രദറേ എനിക്ക് കഴിയുന്നില്ല, എന്റെ സോര എനിക്ക് കഴിയുന്നില്ല. ചില സമയത്തൊക്കെ ചിന്തിച്ചു എന്റെ ദൈവമേ ഈ ഭാരം. കാരണം ഇപ്പൊ സ്റ്റിയറിംഗ് റൂമിലാണ് എല്ലാ ഭാരവും, ഇദ്ദേഹത്തിന്റെ തലയിലാണ് സകലത്തിൽ ഇരിക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞ, നീ എന്തിന് ഈ ഭാരം മുഴുവൻ ചുമക്കാൻ, നിന്നോട് ആരാ പറഞ്ഞേ? നീ ചെയ്യണ തെറ്റല്ലേ, നിനക്ക് ഡ്രൈവ് ചെയ്യാൻ നിന്നോട് പറഞ്ഞ, നീ അവിടുത്തെ ഡ്രൈവ് ചെയ്താ പോരെ. നീ ഈ ഭാരം മുഴുവൻ ചുമക്കേണ്ടത് എന്തിനാ? അതൊക്കെ എന്റെ പണിയല്ലേ, എനിക്കതാ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാതാ. അവിടെ നമ്മള് കൊടുക്കൂ, അയ്യോ ഞാൻ തരില്ല. കർത്താവ് പറയുന്നു, ഇതൊക്കെ എന്റെ മേലിട്ടുകൊള്ളു, ഞാനത് ചോന്നോളാം. ഞാൻ തന്നെ ജീവിതം ഡ്രൈവ് ചെയ്യും, ഞാൻ തന്നെ എല്ലാ കാര്യവും ഞാൻ തന്നെ എല്ലാം ചെയ്യും. ശ്രദ്ധിച്ചേ, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അത് സ്റ്റിയറിംഗ് റൂം മാത്രമാണ്. അപ്പൊ തന്നെ അത് എക്സിറ്റും കൂടെ, ശരീരത്തിലേക്കുള്ള, ജഡത്തിലേക്കുള്ള എക്സിറ്റ്. ഇനി എന്താണ് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയം? നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ ട്രക്കിലേക്ക് നോക്കിയേ, ഇതിന്റെ പുറകിലത്തെ അടുത്ത റൂം കണ്ടോ, ഇതാണ് സ്റ്റോറിംഗ് റൂം. നമ്മുടെ ഹൃദയമാണ് സ്റ്റോറിംഗ് റൂം. അപ്പൊ ഈ സ്റ്റോറിംഗ് റൂമിലെ മെറ്റീരിയലുകൾ നിറയ്ക്കാനുള്ളതാണ്. എന്തൊക്കെയാണ് ഇവിടെ ദൈവത്തിന്, സ്വർഗത്തിലെ ദൈവത്തിന് തന്റെ ചിന്തകൾ എന്തൊക്കെയാണ് ഭൂമിയിലെ തൃശ്ശൂരിൽ ഇറക്കാനുള്ളത്, അല്ലെങ്കിൽ കൊട്ടാരക്കര ഇറക്കാനുള്ളത്, അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇറക്കാനുള്ളത്? ഇതൊക്കെ ദൈവം എന്ത് ചെയ്തറിയാമോ, കൊട്ടാരക്കാരെ ഇറക്കാനുള്ളത് സഹോദരി മഞ്ജുസിന്റെ ഉള്ളിൽ നിറയ്ക്കും. അത് അവിടെ മാത്രമല്ല, ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിറയ്ക്കാൻ പറ്റും. അതേപോലെ തൃശ്ശൂരിൽ നിറയ്ക്കാനുള്ളത് നമ്മുടെ സഹോദരൻ ബോവന്റെ ഉള്ളിൽ ഒരുപക്ഷെ നിറയ്ക്കും. കോട്ടയത്ത് നിറയ്ക്കാനുള്ളത്, കൊടുക്കാനുള്ളത്, ഇതാ കോട്ടയത്ത് താമസിക്കുന്ന സന്തോഷ് പാസ്റ്ററുടെയോ റൈജു ദേവദാസിന്റെയൊക്കെ ഉള്ളിൽ നിറയ്ക്കും. ഇങ്ങനെ കോഴിക്കോട് കൊടുക്കാനുള്ളത് ഇതാ പാസ്റ്റർ സിബിയുടെ ഉള്ളിൽ നിറയ്ക്കും. ഇതിപ്പോ അവിടെ മാത്രമല്ല, ഇതാ ലോകത്തിന്റെ അതിർത്തികളോളം കൊടുക്കാൻ പറ്റും. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ, അതിന്റെ പേരാണ് ഇഷ്ടങ്ങൾ, സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറാൻ, സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറാനായിട്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ലോഡ് ചെയ്യുന്ന ലോഡിംഗ് റൂം അല്ലെങ്കിൽ സ്റ്റോറിംഗ് റൂമാണ് മനുഷ്യനിൽ ദൈവം വെച്ച ഹൃദയം. മനസ്സിലാവുന്നോ? ഹല്ലേലൂയ. മറന്നു പോകരുത്. ആ ഹൃദയത്തിൽ ദൈവം പറയാണ്, ഞാൻ ആ ഹൃദയത്തിൽ എഴുതും, എന്നിട്ട് ഞാനത് മനസ്സിൽ കൊണ്ടുവരും. അപ്പൊ മനസ്സൊരു സ്റ്റിയറിംഗ് റൂമുമാണ്, മനസ്സൊരു എക്സിറ്റുമാണ്. ബോഡിയിലേക്കുള്ള എക്സിറ്റ്, ബോഡി ഭൂമിയിലേക്കുള്ള എക്സിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും വീണ്ടും കേട്ടാ മതി, കാര്യങ്ങൾ മനസ്സിലാവും. ഈ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക, ഹൃദയത്തിൽ കൊണ്ടുവരിക. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് മനുഷ്യന് പറ്റിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മനുഷ്യന് ഈ സ്റ്റോർ റൂം കാണാൻ പറ്റത്തില്ല. അവനാകപ്പാടെ കാണാൻ കഴിയുന്നത് മൈൻഡാണ്, അവന്റെ മൈൻഡ്. മനസ്സ് മാത്രമേ അവന് അവനവന്റെ മറ്റുള്ള ആളുടെ മനസ്സ് കാണാൻ പറ്റില്ല, അവനവന്റെ മനസ്സിന്ന് കാണാം. താനിപ്പോ എന്താണ് ചിന്തിക്കുന്നത്, കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നത്, അത് മാത്രമേ കാണാൻ പറ്റൂ. ഇനി ഇതിൽ കുറച്ച് ലോകപരമായി മനസ്സിനെ കുറിച്ച് പഠിച്ചവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് പറയട്ടെ, ഞാൻ ഇത് ബിബ്ലിക്കൽ ടേംസിലാണ് സംസാരിക്കുന്നത്. ഇനി ലോകപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ, നിങ്ങളും ഈ ലോകത്തിൽ സെമറ്റേരി വരെ നിങ്ങൾക്ക് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെ മനോഹരമായി അത് അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായി കൊണ്ടുപോകാൻ പറ്റും. ഈ ലോകപ്രകാരം നിങ്ങൾ അനുഗ്രഹീതരായിരിക്കും, പക്ഷെ അടുത്ത സ്റ്റേജിൽ അങ്ങനെ ആകണമെന്നില്ല. കാരണം ഇത് ലോകപ്രകാരം ഇത് പറയുമ്പോൾ ഇതിനെ രണ്ടായിട്ട് തിരിക്കാൻ പോവാം. ഞാനിത് ബിബ്ലിക്കൽ ലെവലിലാണ് പറഞ്ഞു. സ്റ്റിയറിംഗ് റൂം മൈൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ധാരാളം പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കിട്ടും മൈൻഡിന്റെ പവറും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അവരെല്ലാം ലോകപ്രകാരമാണ് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് സ്പിരിച്വൽ വേയിലാണ്, ബിബ്ലിക്കൽ രീതിയിലാണ് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്, ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം. അപ്പോ ഈ ലോകപ്രകാരം അവർ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിന്റെ പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ആ സ്റ്റിയറിംഗ് റൂം എന്ന് പറയുന്ന മനസ്സ്, അതിനവർ പേരിട്ടിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡ് എന്നാണ്. അതായത് മനുഷ്യന് ആ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അവന് തിരിച്ചറിയാൻ പറ്റും. ഞാനിപ്പോ ഇന്നതാണ് ചിന്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും. ലോകത്തിലെ ഭൂമിയിലെ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും അവ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ, മനസ്സിൽ ഒരു ടിവി വെച്ചിരിക്കുന്നത് പോലെ, ഒരു മോണിറ്റർ വെച്ചിരിക്കുന്നത് പോലെ ഈ കാഴ്ചകളൊക്കെ അവന്റെ ഉള്ളിൽ തെളിയും, മനസ്സിൽ തെളിയും. ഈ മനസ്സ് അപ്പോഴുള്ളത് കാണും, ചുറ്റുപാടുമുള്ളത് കാണും. മനസ്സ് ഒരു വാക്ക്, ഒരു പ്രോമിസ് അവന് കൊടുത്താൽ, നിനക്ക് 30-ാം 1-ാം തീയതി ആയിട്ടുള്ളൂ, 30-ാം തീയതി ശമ്പളം കിട്ടും എന്ന് പറഞ്ഞാൽ, ഉടനെ അവൻ ശമ്പളം കിട്ടുന്നത് ഭാവിയിലെ കാര്യം അവൻ കാണും. ഈ മനസ്സ് ഇതാ തന്നെ 2-ാം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ അടിച്ചത്, ഇപ്പോ 50 വയസ്സായി, 2-ാം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ അടിച്ചത് പുറയിലേക്ക് പോയി കാണും. അപ്പോ ഈ കോൺഷ്യസ് മൈൻഡിന്, അതായത് ആ സ്റ്റിയറിംഗ് റൂം ഉണ്ടല്ലോ, എക്സിറ്റ് പോയിന്റ്, അവിടെയാണ് നമ്മൾ ഈ ദർശനം മൊത്തം ഏറ്റെടുക്കുന്നത്. ഇതാ അന്ന് പണ്ട് 2-ാം ക്ലാസ്സിൽ വെച്ച് ടീച്ചർ അടിച്ചത് കാണാൻ പറ്റും, പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകും. ഇതാ ഭാവിയിൽ തനിക്ക് കിട്ടാൻ പോകുന്ന പണത്തിന്റെ കാര്യം, ഭാവിയിലുള്ള കാര്യം കാണാൻ പറ്റും. ഇനി ഇപ്പോഴുള്ള കാര്യം കാണാൻ പറ്റും. അതാണ് ആ സ്റ്റിയറിംഗ് റൂമിന്റെ പ്രത്യേകത. അവിടെ ചിന്തിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അത് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ ചിന്തകൾ എവിടെ കൊണ്ടുപോകണമെന്ന് ആ ഒരു ദർശനം, ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രാപിച്ച് അങ്ങോട്ടേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റിയറിംഗ് റൂമാണ്, അതായത് ഗൈഡ് ചെയ്യുന്ന റൂമാണ് മനുഷ്യന്റെ ബൈബിൾ പ്രകാരം മനസ്സ്, ലോകപ്രകാരം കോൺഷ്യസ് മൈൻഡ്. ഇനി മനുഷ്യന്റെ അതിന്റെ പുറകിലുള്ള ഹൃദയം, ആ ലോഡ് കയറ്റി വെക്കണുണ്ടോ, ഈ ലോഡ് കയറ്റി വെച്ചിരിക്കുന്ന ഈ മണ്ഡലം, ഈ ഹൃദയം എന്ന് പറയുന്നത് സകല ചിന്തകൾ ലോഡ് ചെയ്തിരിക്കുക. അവിടെ ദൈവത്തിന്റെ ചിന്തകൾ ലോഡ് ചെയ്യാനാണ് ദൈവം വെച്ചത്, ഞാൻ നിന്റെ ഹൃദയത്തിൽ എഴുതും. ആ ഭാഗത്തെ ലോകം പറയുന്നത് ഹൃദയം എന്നല്ല, സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡ് എന്നാ പറയുന്നത്. ബൈബിള് പറയുന്നത് ഹൃദയം എന്ന്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, നിന്റെ ജീവിതത്തിൽ വരുന്ന സകലതും അതിന്റെ ഉള്ളിൽ നിന്നല്ലോ വരുന്നത്. ആ ഭാഗത്തെ ലോകം പറയുന്നത് സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡ്. അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ അവിടെ ഉള്ളതിനെ കുറിച്ച് യാതൊരു ബോധവും മനുഷ്യനുണ്ടാകില്ല. പക്ഷെ അവിടെ സംഭവമുണ്ട്, അവിടെ സംഭവമുണ്ട്. അതൊരു ചെറിയ സ്റ്റോർ ഹൗസ് ഒന്നുമല്ല, അത് എവർ ഇൻക്രീസിങ് ഹിഡൻ സ്റ്റോർ റൂം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെയർ ഹൗസ് എന്ന് പറയാൻ പറ്റും നമ്മുടെ മനസ്സ്. കാരണം അത് ഇങ്ങനെ വലുതായിക്കൊണ്ടേ എത്ര കയറിയാലും, അത്ര കയറിയാലും, എത്ര കയറിയാലും വലുതായിക്കൊണ്ടേയിരിക്കും. വലിയ സ്റ്റോർ റൂമാ, വലിയ സ്റ്റോർ റൂം, നിക്കത്തില്ല. എന്താ അത്രയും വലിയ സ്റ്റോർ റൂമായേ? അത് ഡിസൈൻ ചെയ്തേക്കുന്നതേ, അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിന്റെ ഒക്കെ ലൈബ്രറി ചെന്ന് കഴിഞ്ഞാൽ അത് ഇത്ര സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. കാരണം അത് കുറച്ച് സിലബസ് ഇട്ടാൽ മതി അതിന്റെ ഉള്ളിൽ. പക്ഷേ കാരണം അതിനോട് സംസാരിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റിന്റെ സിലബസും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളുമാണ്. പക്ഷേ നമ്മളുടെ ഹൃദയം ആദങ്ങ വിശാലമാണ്. കാരണം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തിന് സംസാരിക്കാനാണ്, ദൈവത്തിന് എഴുതാനാണ്, ദൈവത്തിന് സ്റ്റോർ ചെയ്യാനാണ്. ദൈവത്തിന് എഴുതാനാണ്, ദൈവത്തിന് സ്റ്റോർ ചെയ്യാനാണ്. എന്ത്? ഒരു ഭരണകൂടം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ചലിക്കുന്നുണ്ട്. ആ ചലിക്കുന്നതിൽ ഭൂമിയുടെ രാജാക്കന്മാരാണ് മനുഷ്യർ. അതിനു വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. പക്ഷെ അവരെ മരണം വാഴുകയാണെങ്കിൽ പോലും ദൈവം അവരെ ഉണ്ടാക്കിയത് ഭൂമിയെ വാഴാനാണ്. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. അങ്ങനെയെങ്കിൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവം ഇതാ ഈ മനുഷ്യന് തന്റെ ഇഷ്ടങ്ങൾ, തന്റെ ചിന്തകൾ കൊടുക്കുവാൻ ദൈവം ഒരുക്കിയ സ്റ്റോർ റൂമാണ് മനുഷ്യന്റെ ഹൃദയം. ലോകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അൺകോൺഷ്യസ് മൈൻഡ് ആണ്. ഇതാ അതുകൊണ്ട് ഞാൻ ഒരു ചിത്രം കൂടി അവിടെ ഇട്ട് തരാം. ഓ ലോർഡ്, ഐ ലവ് യു ഫാദർ, ഐ താങ്ക് യു. ഇതാ ഈ അൺകോൺഷ്യസ് മൈൻഡ് ഇപ്പൊ നമുക്ക് കാണാം അല്ലേ? അവിടെ ലോഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ലോഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇപ്പൊ നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. ശ്രദ്ധിക്കുക, ഞാൻ അതിനെ മറയ്ക്കാൻ പോവാ. നോക്കിയേ, നിങ്ങൾക്ക് പോലെ കാണാൻ പറ്റുന്നു അതിന്റെ അകത്തിരിക്കണമല്ലോ. അതിന്റെ അകത്തിരിക്കണമൊന്നും ഇപ്പൊ കാണാൻ പറ്റില്ല സഹോദരങ്ങളെ. ഇതേപോലെയാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ മനസ്സിൽ കണ്ടോ ഇതിന്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നതെന്ന്, എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് മൈൻഡിൽ, കോൺഷ്യസ് മൈൻഡിൽ ലോകപ്രകാരം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ലോകപ്രകാരം അൺകോൺഷ്യസ് മൈൻഡിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് അറിയാനേ പറ്റില്ല, അറിയാനേ പറ്റില്ല. ഇനി എപ്പോഴും ശ്രദ്ധിച്ചോ, ഈ അൺകോൺഷ്യസ് മൈൻഡും അതായത് ഈ ഹൃദയവും ഈ മനസ്സും തമ്മിൽ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ മനസ്സിന്റെ അല്ലെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒഴിക്കുന്ന നല്ലൊരു പങ്ക് സാധനങ്ങളും ദൈവം വച്ചതല്ല, പിശാചു വച്ചത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭരണം ഈ മനുഷ്യനുള്ളിൽ ദൈവം വച്ച ഹൃദയത്തിലൂടെ ഭൂമിയിൽ നടക്കരുത്, നടക്കരുത്, നടക്കരുത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തില് ഇതാ ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ല ഹൃദയത്തിന്റെ ഉള്ളിൽ. ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു വചനം വായിക്കാം. ഇതാ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17:9. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും, കണ്ടോ അതിൻ്റെ ഉള്ളിൽ സാധനം വേറെ ഇരിക്കണമെന്ന്, പിന്മറിഞ്ഞ സാധനങ്ങൾ ധാരാളം അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുൾ അബോ ഓൾ തിങ്സ്, എല്ലാറ്റിനേക്കാളും ചതിയനാണത്. ആൻഡ് ഇറ്റ് ഈസ് എക്സീഡിംഗ്ലി കറപ്റ്റ്, ഭയങ്കരമായ കറപ്ഷൻ നടന്ന സ്ഥലമാണ്. നമ്മൾ പറയാറില്ലേ, ഓ രാഷ്ട്രീയത്തിൽ മൊത്തം കറപ്ഷൻ, മൊത്തം കറപ്ഷൻ, മൊത്തം കറപ്ഷൻ, നമ്മുടെ ഉള്ളിൽ ബമ്പം കറപ്ഷൻ. ഇത് എല്ലാം തിരിച്ചറിയുന്നുണ്ടോ മനുഷ്യൻ? അവന്റെ ഉള്ളിൽ നടക്കുന്ന ഈ കറപ്ഷന്റെ റിസൾട്ടാണ് ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവന്റെ മനസ്സിന്ന് എക്സിറ്റിലൂടെ, ശരീരത്തിലൂടെ, അൺലോഡിങ് തൊഴിലാളികളായ വായിലൂടെയും കയ്യിലൂടെയും കാലിലൂടെയും അത് അൺലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഭൂമി കറപ്റ്റായി പോകുന്നത്. കാരണം അകത്തുനിന്ന് അകത്തുനിന്ന് ഛർദിച്ചതാ. ഇവിടെ പറയാണ് വളരെ കറപ്റ്റ് ചെയ്ത, ഹൂ ക്യാൻ നോ ഇറ്റ്, ആർക്കിത് അറിയാൻ പറ്റും? ഒരു രക്ഷയില്ല അറിയാൻ, ആർക്കിത് അറിയാൻ പറ്റും? അതൊരു സമുദ്രം പോലെ, അല്ല സമുദ്രത്തിനേക്കാളും വലിയ ഒരു സ്റ്റോർ ഹൗസ് ആണ് നമ്മുടെ ഹൃദയം. ധാരാളം അറകളുള്ള ഒരു സ്റ്റോർ ഹൗസ് ആണ് ഹൃദയം. ഒരാൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ, ദൈവത്തിന് തന്റെ ആത്മാവിലൂടെ. അതിനെ തിരിച്ചറിയാനും അതിലേക്ക് എഴുതാനും ഒക്കെ ആയിട്ടാണ് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒരാത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ നിർമ്മിച്ചാക്കിയത്. ഹൃദയത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഒരാത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ നിർമ്മിച്ചാക്കിയത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞ മനുഷ്യനിലെ ആത്മാവ് അത് യഹോവയുടെ പാർട്ടാണ്, അത് യഹോവയുടെ ദീപമാണ്. അത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അറകളെ ഒക്കെയും, ഇപ്പൊ ഹൃദയത്തിൽ ധാരാളം അറകളുണ്ട്, അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു, ശോധന ചെയ്യുന്നു. ഈ അറകളെയൊക്കെ ശോധന ചെയ്യുകയാണ്. ഓ ലോർഡ്, ഐ ലവ് യു. ഹല്ലേലൂയ. അദൃശ്യവാക്യം 20:27 നിങ്ങൾക്ക് കാണാം. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ദ സ്പിരിറ്റ് ഓഫ് ദ മാൻ ഈസ് ദ കാൻഡിൽ ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വിളക്കാണ്, ദൈവത്തിന്റെ മെഴുകുതിരിയാണ്, ദൈവത്തിന്റെ ടോർച്ചാണ് മനുഷ്യനിലെ ആത്മാവ്. സർച്ചിങ് ഓൾ ദ ഇൻവേർഡ് പാർട്ട് ഓഫ് ദ ബെലി, ഇന്നർ മോസ്റ്റ് പാർട്ട്, അതാണ് ഹൃദയം. ഹൃദയത്തെ ആരാണ് ആരാഞ്ഞറിയുന്നത്? ദൈവം മനുഷ്യരിൽ വെച്ചിട്ടുള്ള ദൈവത്തിന്റെ പാർട്ടാണ് മനുഷ്യരിലെ ആത്മാവ്. ആ ആത്മാവ് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ടോർച്ചടിക്കുന്നു. എന്തൊക്കെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് ഇരിക്കുന്നത്, എന്തൊക്കെ ചിന്തകളാണ്, എന്തൊക്കെ കുതന്ത്രങ്ങളാണ് ഇതിന്റെ ഉള്ളിലിരിക്കുന്നത്, ഇതൊക്കെ ദൈവം മനസ്സിലാക്കാൻ തക്കവട്ട ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഇരിപ്പിടം, ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന്റെ റൂം എന്നൊക്കെ പറയാവുന്ന ഒരു മണ്ഡലമാണ് മനുഷ്യനിലെ ആത്മ. ഒരു മനുഷ്യൻ മരിക്കുമ്പോ ദൈവത്തിന്റെ വചന സഭാപ്രസംഗം 12 പറയുന്നു, ആത്മാവ് അതിനെ നൽകിയ ഉടയവനായ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. ശരീരം അൺലോഡിംഗ് തൊഴിലാളികളുടെ യൂണിറ്റ്, അത് ഭൂമിയിലേക്ക് തിരികെ ചേരും. അപ്പൊ സോളോ, സോളാണ് മനുഷ്യൻ. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അതെങ്ങോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള പരീക്ഷയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ. ധനവാൻ പോയതുപോലെ നിത്യമായ യാതനാ സ്ഥലത്തേക്കോ നരകത്തിലേക്കോ, ലാസർ പോയതുപോലെ ആശ്വാസത്തിലേക്കോ എങ്ങോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു സമയമാണിപ്പോ. സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഈ വിഷയത്തെ കുറിച്ച് ഒരു സ്പെഷ്യൽ ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച കൺഫേം ചെയ്യാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, കാരണം അത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. മനുഷ്യർക്ക് പലർക്കും അറിയത്തില്ല ആ മണ്ഡലം. ഇതാ മരിച്ചാൽ ഞാൻ എങ്ങോട്ടേക്കാ പോകുക? പഴയ വിശുദ്ധന്മാർ മരിച്ചപ്പോൾ എങ്ങോട്ടേക്കാ പോയത്? പുതിയ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ തലം മണ്ഡലങ്ങളും. പിന്നെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം വില കൽപ്പിക്കുന്നതിൽ ഒരു മനോഹര കാര്യമാണ് മരണം. നമ്മളൊക്കെ ഭയത്തോടുകൂടിയാണ് ഇരിക്കുന്നതെങ്കിലും, അല്ലെ? പണ്ട് എനിക്കും ഭയമായിരുന്നു, ഇപ്പൊ സന്തോഷമേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഭക്തന്റെ ഭരണം യഹോവയ്ക്ക് വിലയേറിയ. അപ്രിയ സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ഇന്ന് മനുഷ്യരൊന്നും അധികം കേൾക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളിൽ ചില ബുദ്ധിയുള്ളവരുണ്ടാവും, അവർക്കത് കേൾക്കുവാനായിട്ട് വലിയ താല്പര്യമുണ്ടാവും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, A wise person thinks a lot about death. ഒരു ബുദ്ധിമാനായ മനുഷ്യൻ ധാരാളമായി മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. But a fool, he thinks about only having good things right now. ഇപ്പോഴുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവന് ചിന്തയുള്ളൂ. സമപ്രസംഗം 7-ലുള്ള കാര്യമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാ, ഈ ഹൃദയത്തെ കാണുവാനോ മനസ്സിലാക്കുവാനോ മനുഷ്യർക്ക് കഴിയില്ല. ഇത് അടഞ്ഞുപോയി, ഇത് അടഞ്ഞുപോയി, ഇത് അടഞ്ഞിരിക്കുകയാണ്. ഈ ചില ഇല്ലങ്ങൾ, ചില കോലോത്തുകൾ നിങ്ങൾക്ക് അറിയുമെന്നറിയാം. തൃപ്പൂണിത്തുറ ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ രാജാക്കന്മാരുടെ ഒക്കെ സ്ഥലമാണ്, പഴയ രാജാക്കന്മാർ. അവിടെ ഇല്ലങ്ങളും കോലോത്ത് എന്നൊക്കെയാണ് സ്ഥലത്തിന്റെ പേര്. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ആ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പോവായിരുന്നു, അന്ന് ഉഴപ്പം മട്ടി നടക്കുന്ന കാലം. അപ്പൊ ഇങ്ങനെ കയറി നടക്കുമ്പോ ഈ പലയിടത്തും ഈ പഴയ ഇല്ലങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ട്. അവിടെയൊക്കെ നോക്കുമ്പോ കാട് പിടിച്ച് കിടക്കുക, കാട് പിടിച്ച്. അപ്പോ അവിടെ അതുകൂടി പോകുമ്പോ ആള് പറയുന്നത് കേൾക്കണ, പണ്ടൊരു കാലത്ത് ഇതൊക്കെ എത്ര മനോഹരമായ സൈറ്റുകളായിരുന്നു എന്നറിയാമോ, ഇപ്പോ ഇവിടെയൊന്നും ആരുമില്ല. ഏതാ കാട് പിടിച്ച് ആ വലിയ വിശാലമായ സ്ഥലമാണ്, വിശാലമായ വീട്, അതിൽ നാലുകെട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം കാട് പിടിച്ച് കിടക്ക. ഇതേപോലെയാണ് നമ്മുടെ ഹൃദയം. പണ്ടൊരു കാലത്ത് എന്തോ ഒരു അനുഗ്രഹമായിരുന്നു അറിയാമോ, ആദത്തോട് ദൈവം സംസാരിക്കാൻ ഉപയോഗിച്ച ആ ഹൃദയം, ദൈവം തന്റെ ചിന്തകളെല്ലാം ആദത്തോട് പറഞ്ഞു കൊടുത്ത ആ ഹൃദയം, ഇതാ ഇന്ന് അതിന്റെ അവസ്ഥ കാണുമോ? ഞാൻ എന്റെ സങ്കല്പം പറയാണ്, ഇന്ന് ഇതിനെ പറയണ ആരുമില്ല. കാരണം ഇത് കണ്ടിട്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്, അത് കാണാനേ പറ്റുന്നില്ല, മൊത്തം കാടാണ്. ഇതിന്റെ വചന പറഞ്ഞു, മൊത്തം കറപ്ഷനാണ് അതിന്റെ ഉള്ളിൽ, എല്ലാം തിന്മകളും നിറഞ്ഞു വെക്കുക. ഇനി ആ നാലുകെട്ട് അല്ലെങ്കിൽ ആ വലിയ കോലോത്ത് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ മൊത്തം പച്ചയും പാടും പാമ്പും വഴുതാരയും ഒക്കെ അതിന്റെ ഉള്ളില്. ഇതേപോലെ ആണ്, ഇതിനേക്കാളെല്ലാം ഉപരിയാണ് നമ്മുടെ ഹൃദയം. എല്ലാ തിന്മകളും അവിടെ നിറഞ്ഞിരിക്കുക, നമുക്ക് കാണാൻ വയ്യ. ഇതാണ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? എല്ലാ തിന്മകളും എല്ലാ കാപട്യവും എല്ലാം ഈ ഒരു സ്റ്റോർ റൂമിന്റെ ഉള്ളിലായിരിക്കണം. ഈ ഒരു സ്റ്റോർ റൂമിന്റെ ഉള്ളിലായിരിക്കണേ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. അതിന്റെ 18 മുതൽ വായിക്കുമ്പോ അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ശിഷ്യന്മാരോട് പറയാണ്, വായിൽ നിന്ന് പുറപ്പെടുന്നതോ, വായിൽ നിന്ന് പുറപ്പെടുന്നതോ, ഇതൊരു അൺലോഡിങ് തൊഴിലാളിയാണ് ഈ സാധനം. വായിൽ നിന്ന് പുറപ്പെടുന്നോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അപ്പൊ വരുന്ന സ്ഥലം ഹൃദയമാ, ഹൃദയത്തെ കാണാൻ വയ്യ. വരുന്ന സ്ഥലം ഹൃദയമാ, സംഭവം അകത്തുണ്ട്, അവിടുന്ന് ആ വരുന്നേ, പക്ഷെ അതിനെ കാണാൻ വയ്യ. ഹൃദയത്തിൽ നിന്ന് വരുന്നു, അതും മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അത് ഹൃദയത്തിൽ നിന്ന് എടുത്താൽ മനുഷ്യന്റെ സോൾ അശുദ്ധമാവും, സോൾ അശുദ്ധമായ ശരീരം അശുദ്ധമാവും. ശരീരശുദ്ധമായാൽ അതിന്റെ ലക്ഷണങ്ങളാണ് പല പല രോഗങ്ങൾ വെളിപ്പെടുന്നത്. എല്ലാ രോഗങ്ങളും അല്ല, ശരീരം പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അസുഖങ്ങൾ വരും, ഓവറായിട്ട് ഉപയോഗിച്ചാലും അസുഖങ്ങൾ വരും. ഇതല്ല പറയുന്നത്, അകത്തുനിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന സംഭവം മനുഷ്യന്റെ സോളിനെ അശുദ്ധമാക്കുന്നു. ഈ സോളിലാണ് ഈ ഹൃദയം ഇരിക്കുന്നത്, ദേഹിയിലാണ് ഹൃദയം ഇരിക്കുന്നത്. ഇനി അവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് കർത്താവിന്റെ അഭിപ്രായ പ്രകാരം ശ്രദ്ധിച്ച്, എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, അയ്യോ ഇതൊക്കെ അതിന്റെ ഉള്ളിലുണ്ട്. ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അപ്പൊ ഇതൊരു സ്റ്റോർ ഹൗസ് ആണ് ഈ സംഭവം. അദൃശ്യമായ എവർ എക്സ്പാൻഡിങ്, എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോർ ഹൗസ്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് ഹൃദയങ്ങളെ കാണാൻ കഴിയുന്ന ദൈവം പറയുന്നത്? ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം. അയ്യോ, നമ്മൾ ചോദിക്കുമ്പോ അയ്യോ ഞാൻ അങ്ങനെയൊന്നുമില്ല. ബ്രദറെ, സഹോദരി, സഹോദര, ദേവദാസനെ, ഇതൊക്കെ എല്ലാറ്റിന്റെ ഉള്ളിലുണ്ട്. ഇതുകൊണ്ടാണ് സൃഷ്ടാവ് പറയുന്നത്. ഒരു ഭാഗത്ത് കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് തനിക്ക് സ്വയമേ അറിയാവുന്നത് കൊണ്ട് തന്നെ തന്നെ വിശ്വസിച്ച് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. കണ്ടോ, 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 നമ്മൾ പറയൂ, അയ്യോ എന്റെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല ബ്രദറെ, ഞാൻ തങ്കപ്പെട്ട മനുഷ്യൻ. മനസ്സിലാക്കിക്കോ, എല്ലാറ്റിന്റെ ഉള്ളിൽ ഇതുണ്ട്, എല്ലാറ്റിന്റെ ഉള്ളിൽ ഇതുണ്ട്. ഇത് പുറത്തിറങ്ങാതിരിക്കാനാണ് ഈ ന്യായപ്രമാണമൊക്കെ കൊടുത്തത്. എല്ലാറ്റിന്റെ ഉള്ളിൽ ഇതുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, സാഹചര്യം വരുമ്പോഴാണ് ഇതൊക്കെ പുറത്തിറങ്ങി മനുഷ്യനെ ചീത്തയാക്കുന്നത്, സാഹചര്യം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്, സാഹചര്യം ഉണ്ടാക്കരുത്, സാഹചര്യം ഉണ്ടാക്കരുത്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അത്ര തെളിച്ചു പറയാനായിട്ട് നമുക്ക് കഴിയത്തില്ല. വ്യഭിചാരം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. അതൊക്കെ കാരണവന്മാരും വിവരമുള്ളവരും ശ്രദ്ധിക്കുക. പലപ്പോഴും എന്റെ അപ്പൻ പറഞ്ഞു കേൾക്കാറുള്ളൊരു കാര്യം, ഉണ്ണുന്നവൻ അറിയുന്നില്ലെങ്കിൽ വിളമ്പുന്നവനെങ്കിലും അറിയാം. മക്കള് പ്രായമായി കഴിയുമ്പോൾ ഒരിക്കല് ഒരു വ്യക്തിത്വം എന്നോട് ഇങ്ങനെ പറയാനായിട്ടിടയായി, അവരെ ഒന്ന് ഉപദേശിക്കാമോ? എന്താ? ഇല്ല, ആ കൊച്ച് ഇച്ചിരി വലുതായി, ഇനിയിപ്പോ ഒന്ന് സൂക്ഷിക്കാൻ പറ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ആ ഉണ്ണുന്നവനും അറിയുന്നില്ല, വിളമ്പുന്നവനും അറിയുന്നില്ല. സാഹചര്യങ്ങളാണ് മനുഷ്യനെ ചീത്തയാക്കുന്നത്. കാരണം ഈ മനുഷ്യന്റെ ഉള്ളിൽ ശരിയല്ലെന്നേ ആര് പറഞ്ഞു? സൃഷ്ടാവ് പറഞ്ഞു. സൃഷ്ടാവ് പറഞ്ഞു. ഇതിനു മുമ്പ് പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും ഞാനൊരു ഗൾഫ് രാജ്യത്ത് കടന്നുപോയപ്പോ ഒരു ദേവദാസൻ, പ്രായമേറിയ ദേവദാസൻ, അദ്ദേഹത്തെ അവിടെ കാണാനില്ല, അദ്ദേഹം എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചതാ. അപ്പൊ ചോദിച്ചാൽ പറയാണ്, ഒരു സംഭവം നടന്നു ബ്രദറെ. അതെന്തുവാ? ഞങ്ങളുടെ സഭയിലെ ഒരു സ്ത്രീയെ, പാട്ടൊക്കെ പാടുന്ന സ്ത്രീയായിരുന്നു, ആ സ്ത്രീ തന്റെ ഭർത്താവിനെ കൊന്നു, കൊലപാതകം നടന്നു. അയ്യോ, പാട്ടൊക്കെ പാടുന്ന ഈ സഹോദരിയ ഭർത്താവിനെ കൊന്നു. ഈ വല്ലവരും ഉപദ്രവിക്കാൻ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇത് ഭർത്താവിനെ കൊന്നു. അതെ, ഭർത്താവിനെ കൊന്നു. അപ്പൊ ഈ എന്തോ സംഭവിച്ചേ, എന്തോ പറഞ്ഞ് വീട്ടിലെന്തോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സംസാരിച്ച് പെട്ടെന്ന് ഭാര്യ കത്തിയെടുത്തിട്ട് ഒറ്റ വീശങ്ങ് വീശി, വയറ് കട്ടായി, വയറ് കട്ടായി പോയി. ഉടനെ രക്തമൊക്കെ പുറത്തേക്ക് വന്നു. ഉടനെ അയൽക്കത്ത് വീട്ടിലെ സഹോദരിയെ വിളിച്ചു, നേഴ്സാണ്, അവര് ഓടി വന്നു. രണ്ടുപേരും കൂടെ വയറൊക്കെ ഇതാ കെട്ടി വെച്ച് എല്ലാം ശരിയാക്കി. പക്ഷേ ഉള്ളിൽ കുടല് കട്ട് ചെയ്ത് പോയ കാര്യം അവരറിഞ്ഞില്ല. അത് മൊത്തം ബുദ്ധിമുട്ടായി അകത്ത് അവസാനം വല്ലാത്ത രീതിയിൽ ഒന്ന് ആശുപത്രിക്ക് എടുത്തുകൊണ്ട് പോയി. അവിടെ എത്തിയപ്പോഴേ ആളും മരിച്ചു. അപ്പോ ഈ നല്ല സഹോദരിയുടെ ഉള്ളിൽ എവിടെന്ന ഈ സംഭവങ്ങളെ കയറി വന്നേ? ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടെന്നേ, ഇരുട്ടിയിരിക്കുക, അകത്ത് ഒതുങ്ങിയിരിക്കുക. സൗകര്യം കിട്ടിയാൽ, സമയം കിട്ടിയാൽ ഇത് പുറത്തേക്ക് ഇറങ്ങും. അപ്പോ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതിനുള്ള സാഹചര്യങ്ങൾ, മക്കൾ പ്രായമായാൽ അല്ല എങ്കിൽ നമ്മളുമായിരിക്കുന്ന അവസ്ഥയിൽ എപ്പോഴും സൂക്ഷിക്കണം. ഞങ്ങളൊക്കെ ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ അവിടുന്ന് പല നല്ല കാര്യങ്ങളും പഠിക്കാനായിട്ടിടയായി. അതിൽ ഒരു കാര്യം പഠിച്ചത് ഇതാണ്, ഒരു സ്ത്രീ ഒറ്റയ്ക്കുള്ള വീട്ടിൽ പ്രാർത്ഥനയ്ക്കോ മറ്റൊരാവശ്യത്തിനോ പോകരുത്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഒരിക്കല് ഞാൻ ഒരിടത്ത് ചെന്നപ്പോ, ഇതാ ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്, കാരണം അവസരം ഉണ്ടാക്കരുത്. ഒരിടത്ത് ചെന്നപ്പോ ഇതാ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. എന്റെ കൺട്രോൾ നിൽക്കാത്ത വേറൊരു സ്ഥലം, റൂമില് മുട്ടി ഇതാ വരികയാണ്. എന്തിനാ? പ്രാർത്ഥിക്കാനാ. പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല, എങ്ങനെയോ ബൈപ്പാസ് ചെയ്ത് കയറി വന്നതാ. ഞാൻ ഉടനെ ചെയ്തൊരു കാര്യം, അവരെ റൂമിലേക്കല്ല കയറ്റിയ, ഞാൻ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ദേവദാസന്മാരൊക്കെ ശ്രദ്ധിക്കുക, എല്ലാ ദേവദാസന്മാരെല്ലാത്തിനും ശ്രദ്ധിക്കുക, റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലേക്ക് ഇറങ്ങി മനുഷ്യർ കാണുന്ന വട്ടത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ, സ്ത്രീ ആകട്ടെ പുരുഷന്റെ ആകട്ടെ, ഉള്ളിൽ ഈ വക ചിന്തകൾ, കർത്താവ് പറയാണ്, ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഹൃദയം നമുക്കുണ്ട്, ഇതിനെ കാണുവാൻ കഴിയുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ സ്റ്റോർ റൂമാണ്. എന്തുകൊണ്ടാണ് എന്റെ മോൻ ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ മോൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുന്നത്? അവരുടെ സ്റ്റോർ റൂമിലുള്ളത് പുറത്തേക്ക് വരികയാണെന്നേ. ഇത് അദ്ദേഹം പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ ആ സ്റ്റോർ റൂം ശുദ്ധീകരിക്കുക. ആ സ്റ്റോർ റൂം ശുദ്ധീകരിക്കുകയാണ് ദൈവത്തിന്റെ ഇഷ്ടമോ, നമ്മുടെ ശുദ്ധീകരണം തന്നെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തേക്ക് ഇത് മതി. അപ്പോ മനസ്സിലാക്കി, ആ സ്റ്റോർ റൂം ശുദ്ധീകരിച്ച അതനുസരിച്ച് നമ്മൾ ആത്മീകമായും ഭൗതികമായും സകല മേഖല അഭിവൃദ്ധി പ്രാപിക്കും. നിന്റെ ദേഹി, നിന്റെ ഹൃദയം ശുഭമായിരിക്കുന്നതനുസരിച്ച് നീ സകലത്തിലും ശുഭമായി, സുഖമായി. ഇതുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാകുന്നത്. ആ ശുദ്ധീകരണത്തിലൂടെയാണ് ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നമ്മളിലേക്ക് വരുന്നത്. ഇപ്പോഴത്തെ സാദൃശ്യം എന്താ? ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം, സകല കറപ്ഷനും അവിടെ നിറഞ്ഞിരിക്കുകയാണ്. അതിനെ മാറ്റിയിട്ട് ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ സ്വരൂപവും അവിടെ കൊണ്ടുവന്ന് ഉൽപ്പത്തി 1:26 പ്രകാരം ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുവാൻ തക്കണം. നമ്മൾ ഒരുക്കിയെടുക്കുകയാണ്. ഇപ്പൊ സ്റ്റോർ റൂം ശരിയാക്കിയില്ല എങ്കിൽ ദൈവം എങ്ങനെ അവിടെ എഴുതുക? അശുദ്ധിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ദൈവത്തിന് അവിടെ എഴുതുവാനോ അവിടെ കയറി വസിക്കുവാനോ കഴിയത്തില്ല. ദൈവോടെ വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. അതെ, ദൈവം കർത്താവ് പറയണം, ഇതാ ഞാൻ ഹൃദയത്തിന്റെ വാതിക്കം മുട്ടുകയാണ്, നീ തുറന്നതാ. നീ തുറന്നിതാ, നമ്മൾ വാഗൊണ്ട് തുറക്ക്, കർത്താവേ തുറന്നിരിക്കുന്നു കേറിക്കോ. പക്ഷെ ഹൃദയം കൊണ്ട് തുറക്കുന്നവർ വളരെ വിരളമാണ്. പ്രിയ സഹോദരങ്ങളെ, അവർ ഹാർട്ട് ആൻഡ് മൈൻഡ്, അവർ മൈൻഡ് ഈസ് ദ സ്റ്റീറിംഗ് റൂം, അവർ ഹാർട്ട് ഈസ് ദ സ്റ്റോറിംഗ് റൂം. നമ്മളുടെ മനസ്സ് ഗതി നിശ്ചയിക്കുന്ന, എങ്ങോട്ടേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന, ദർശനം സ്വീകരിക്കുന്ന ഒരു റൂമാണ് നമ്മുടെ മനസ്സ്. എന്നാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നാം ഭൂമിയിൽ അൺലോഡ് ചെയ്യേണ്ടത് ഈ ശരീരത്തിലൂടെ, അതൊക്കെ ദൈവം സ്റ്റോർ ചെയ്യുന്ന, അതൊക്കെ ദൈവം എഴുതുന്ന, ഞാൻ അവന്റെ ഹൃദയത്തിൽ എഴുതും, എഴുതുന്ന സ്ഥലമാണ് നമ്മളുടെ ഹൃദയം. പക്ഷെ ഇന്നതൊക്കെ തലതിരിഞ്ഞു പോയി. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ അപ്സൈഡ് ഡൗൺ ആയി പോയത് റൈറ്റ് സൈഡ് അപ്പാക്കി തരും. ദൈവത്തെ ശരണപ്പെടാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഈ കേട്ട വചനം വീണ്ടും വീണ്ടും കേട്ട്, വീണ്ടും വീണ്ടും കേട്ട്, വീണ്ടും വീണ്ടും കേട്ട്, ഒരു ബിൽഡിംഗ് പണിയുമ്പോ അത് റീഇൻഫോഴ്സ് ചെയ്യുവാൻ വെള്ളമൊഴിക്കുന്ന, കെട്ടിയ ആ ഇഷ്ടികയുടെയും കല്ലിന്റെയും മുകളിൽ വെള്ളമൊഴിച്ച് അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് പോലെ, ഇതിനെ വീണ്ടും വീണ്ടും കേട്ട് ഇതിനെ നമ്മൾ ഉറപ്പിച്ചു കഴിയുമ്പോൾ കർത്താവ് ഇതിന്റെ മുകളിൽ വീണ്ടും പണിതത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം. സ്വർഗീയ പിതാവേ, ഡാഡി, വി താങ്ക് യു, വി താങ്ക് യു, വി താങ്ക് യു. Thank you for the glorious and hidden word, Daddy. Angathana adulyamaya vachanathinayi nanniyode stotram. Manushya manasukalkku manasilakkan kazhiyatha antanju kadakkunna mehalakale ee naalukalil papa angade aathmaval angu njangade jeevithathil thurannu tharunnathinayi nanniyode stotram. Priya nalla pitha, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ ഹൃദയം തുറക്കട്ടെ കർത്താവേ. ഇതിനി ആർക്കെങ്കിലും ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ അപ്പ. അപ്പ, ഞങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങ് ലുദിയായുടെ ഹൃദയം തുറന്നു കൊടുത്തത് കൊണ്ട് അവക്കത് മനസ്സിലായി. അപ്പോ ഈ അടഞ്ഞു കിടക്കുന്ന ഹൃദയത്തെ തുറന്നു തരാൻ ഞങ്ങളുടെ പപ്പയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഈ ശബ്ദ കാഴ്ച പരിധിയിൽ ഇപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും ഇത് അനുഭവിക്കുവാൻ പോകുന്ന ജനത്തെ എല്ലാം ഇടക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഗ്രഹിക്കുവാനുള്ള ഹൃദയം കൊണ്ട് ഗ്രഹിക്കുവാനുള്ള കൃപ തരണമേ. അങ്ങയുടെ പണി ഞങ്ങളുടെ ഉള്ളിൽ പൂർത്തിയാകട്ടെ. ആ ശുദ്ധീകരണം പൂർത്തിയായി ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപവും ഞങ്ങളെ നിറഞ്ഞ് അങ്ങയുടെ തിരുഹിതമായ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലേക്ക് അൺലോഡ് ചെയ്യുവാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കിയ ഞങ്ങളെ ഇതാ അതിനായി ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കും. അങ്ങ് സ്വീകരിക്കണം, അങ്ങ് സ്വീകരിക്കണമേ. ദൈവജനമേ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത, ഓ ലോർഡ് ഐ ലവ് യു. ദൈവജനമേ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം അതേപോലെ തന്നെ ഭൂമിയിലേക്ക് അൺലോഡ് ചെയ്യുവാൻ കർത്താവേ അങ്ങേന്റെ ഉള്ളിൽ ഒരുക്കിയ സ്റ്റോർ റൂമായ, അങ്ങ് എഴുതി തരുന്ന റൂമായ ആ ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എന്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് മുട്ടണ്ട കർത്താവേ, അങ്ങന്റെ ഹൃദയത്തിലേക്ക് വന്നാട്ടെ, അങ്ങോടെ ശുദ്ധീകരിച്ചാട്ടെ. ദാ ഞാൻ അങ്ങയെ ക്ഷണിക്കുകയാണ്. ഓരോ വ്യക്തിത്വങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെ ക്ഷണിക്കുകയാണ്. ലോർഡ് ഐ ലവ് യു ഡാഡി, ഐ ലവ് യു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ മകനെ, നിന്റെ തൊട്ടടുക്കൽ ചില ചില ഹൃദയങ്ങളിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, ഹല്ലേലൂയ, 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 താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു. Thank you, Father. Thank you. ദൈവത്തിന്റെ ആത്മാവ് ഓ ഹല്ലേലൂയ രാജാദി രാജാവായ ക്രിസ്തു ഇതാ നിന്റെ അകത്തേക്ക് പ്രവേശിക്കുക. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ്, താങ്ക് യു, താങ്ക് യു. നീ വിളിച്ചതിനനുസരിച്ച് ചോദിപ്പിക്കുന്ന നിനക്ക് ലഭിക്കും. നീ വിളിച്ചതിനനുസരിച്ച് ഇതാ കർത്താവ് വന്നിരിക്കുന്ന ഹൃദയത്തെ ശുദ്ധീകരിപ്പാൻ. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ ഇരടഞ്ഞ എന്റെ ഹൃദയത്തെ ഇതാ ഞാൻ അങ്ങയുടെ കരങ്ങൾ ശുദ്ധീകരിക്കണം, 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 ശുദ്ധീകരിക്കണം. അപ്പനല്ല അമ്മയല്ല മക്കളല്ല മറ്റാരുമല്ല എനിക്കായി കാത്തിരിക്കുന്ന സ്നേഹനിധിയാം ദൈവമുണ്ടേ, സ്നേഹനിധിയാം ദൈവമുണ്ടേ. സകലതും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മക്കൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അങ്ങയുടെ അനുഗ്രഹത്തിന്റെ തണലിൽ തഴച്ചു വളരട്ടെ. ഇവരുടെ സോൾ, ഇവരുടെ ഹൃദയം ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ഇവർ ശുഭമായി സുഖമായി ഇരിക്കട്ടെ. അന്ത്യകാലത്തെ ജയിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ എല്ലാ കൃപകളാലും ഈ മക്കളെ നിറച്ചാട്ടെ. പിന്നെ ഇവർ അനുഗ്രഹിക്കുന്നു, ഒരു അനുഗ്രഹ വിഷയമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, കേട്ട വചനം ദീപം പോലെ കരുതുക. ഇത് വീണ്ടും വീണ്ടും മെഡിറ്റേറ്റ് ചെയ്യുക. ദൈവം ഇതിന്റെ മുകളിൽ നിങ്ങളുടെ ഉള്ളിൽ പണി നടത്തും. ഇപ്പോ നമ്മളെ കർത്താവ് പ്രവേശിപ്പിച്ച മണ്ഡലം എന്ന് പറയുന്നത് ഒരു ഇന്നർ എഞ്ചിനീയറിംഗ്, ഇന്നർ എഞ്ചിനീയറിംഗ്. ലോകം പഠിപ്പിക്കുന്നത് പോലെയല്ല കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സെമത്തേരി വരെയുള്ള ലക്ഷ്യമല്ല, നിത്യമായ ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോവുക. ഇന്നർ എഞ്ചിനീയറിംഗ്, ഇന്നർ വർക്ക്സ്. എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു വേർഡാണ് വർക്ക്സ്, ഇന്നർ വർക്ക്സ്. ഇത് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ പല പല എഞ്ചിനീയറിംഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇതാ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇതാ കർത്താവ് നമ്മളെ ഇതാ നമുക്ക് തന്ന സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം. നമുക്ക് കർത്താവ് തന്ന സബ്ജക്ട് എന്ന് പറയുന്നത് കർത്താവ് ഭൂമിയിൽ വന്ന് തെരഞ്ഞെടുത്തപ്പോൾ ഇതൊന്നുമല്ല തെരഞ്ഞെടുത്ത. കർത്താവ് തെരഞ്ഞെടുത്ത സബ്ജക്ട് ഏതാ? ഇലക്ട്രിക്കൽ ആണോ മെക്കാനിക്കൽ ആണോ അതോ സിവിലോ? കർത്താവ് തെരഞ്ഞെടുത്ത സബ്ജക്ട് കിങ്ഡം ഓഫ് ഗാഡ്. എത്ര നല്ല സബ്ജക്റ്റാ കർത്താവ് തെരഞ്ഞെടുത്തെ അല്ലേ. അപ്പോ നമ്മൾക്കും അത് തെരഞ്ഞെടുക്കും. അത് മൊത്തം അദൃശ്യമാണ്. അപ്പോ ആ അദൃശ്യ മണ്ഡലം മനസ്സിലാക്കണമെങ്കിൽ ആ ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല, അദൃശ്യം. അപ്പോ അവിടെ ഇന്നർ എഞ്ചിനീയറിംഗ്, ഇൻവിസിബിൾ ഇന്നർ എഞ്ചിനീയറിംഗ്, ഇന്നർ വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കണം. ദൈവം ഈ നാളുകളിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ അത് ദൈവം തന്നെ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. ദൈവം അല്ലാതെ വേറെ ആരോ നമുക്കുള്ള പപ്പയല്ലേ നമുക്ക് തരിക. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഉണ്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെ കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കായി പ്രത്യേകം ദൈവം നന്ദി പറയുകയാണ്. നിങ്ങൾ ഇതാ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിലോ മെഡിക്കൽ കോളേജിലോ ഇതാ സൈക്കോളജി പഠിപ്പിക്കുന്ന സ്ഥലത്തോ ഈ തലത്തിൽ ആഴത്തിലേക്ക് ഇത് കൊണ്ടുപോകത്തില്ല. അവർക്ക് അറിയാൻ, ആ ഹൃദയത്തിന്റെ ആഴമേറിയ മണ്ഡലങ്ങൾ അവർക്ക് അറിയത്തില്ല. അപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലോക മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വലിയ സന്തോഷമായി ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോ ആ ഭാഗത്തിലൂടെയെങ്കിലും നമുക്ക് അവരെയും കൂടെ ആ ദൈവ ഭാഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഫേസ്ബുക്കിലൂടെയുള്ള എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ചേരുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിച്ചല്ലോ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. നന്ദി, നമസ്കാരം. പ്രൈസ് അല്ലാഹ്.